പിതാവും പുത്രനും പരിശുദ്ധ രൂഹായ ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും നീക്കുന്നതിന്റെ വലുത്തുകയുടെ ചെറുകയും കീഴിൽ മറയ്ക്കുകയും ചെയ്യുന്നവനായ ദൈവമായ കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ നിന്റെ തിരുവചനത്തിൽ നിന്നും നിന്റെ തിരുവഴുത്തുകളിൽ നിന്നും പഠിക്കുന്നതിനായിട്ട് ഒരുമിച്ച് വരുന്ന് ഞങ്ങളോട് കരുണ ചെയ്യണം. സത്യവചനങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെ നിത്യജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം നീ നിന്റെ പരിശുദ്ധ സഭയെയും പരിശുദ്ധ വേദപുസ്തകത്തെയും ഞങ്ങൾക്ക് തന്നു. ആ പരിശുദ്ധിയിൽ നിന്നുകൊണ്ട് നിന്നിലേക്ക് കൂടുതൽ അടുത്തു വരുന്നതിന് ഞങ്ങളോട് കരുണ ചെയ്യണം. ഈ ചർച്ചകളും ഈ പഠനങ്ങളും ഞങ്ങളെ സഹായിക്കണമെന്ന് സകലവും പരിശുദ്ധ തിരുനാമത്തിൽ വിശ്വബുദ്ധ പരിശുദ്ധാത്മാവിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. കേൾക്കുമാറാകണമെന്ന് ഗുഡ് ഈവനിങ് എവറി വൺ. ഇവിടെ നമുക്ക് ക്ലാസ് ആരംഭിക്കാൻ തക്കോണം ശ്രീമാൻ അലക്സാണ്ടർ അലക്സ് ഇൻട്രൊഡക്ഷൻ പറയുന്നത്.
അമേരിക്കൻ ഭദ്രാസനത്തിലെ സൗത്ത് വെസ്റ്റ് ഡയോസിസിന്റെ കീഴിലുള്ള നമ്മുടെ ദിവ്യബോധനം സ്റ്റഡീസിലേക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. നമ്മൾ റവറൻഡ് ഫാദർ ഡോക്ടർ ബേബി വർഗീസ് അച്ഛൻ്റെ അപ്പാ പിതാവേ എന്ന പുസ്തകമാണ് നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ജേക്കബ് മാത്യു അച്ഛൻ, ഫ്ലോറിഡയിലുള്ള ജേക്കബ് മാത്യു അച്ഛനാണ് ഈ പുസ്തകം ആദ്യം മുതൽ പഠിപ്പിക്കുന്നത്. ഇന്ന് കൊണ്ട് ഇതിൻ്റെ ലെസൺസ് തീർക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അച്ഛനെ ഹാർദവമായി ഇന്നത്തെ ഈ ക്ലാസ് നടത്തുന്നതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഐ ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം എവ്രി വൺ ടു ദിസ് ഈവനിങ് കോൺഫറൻസ് ടു ലേൺ ആൻഡ് കംപ്ലീറ്റ് ദിസ് ബുക്ക് അബ്ബാ പിതാവേ ബൈ റവറൻഡ് ഫാദർ ഡോക്ടർ ബേബി വർഗീസ്. വൺസ് അഗെയിൻ വെൽക്കം അവർ ബിലവഡ് റവറൻഡ് ഫാദർ ഡോക്ടർ ജേക്കബ് മാത്യു അച്ഛൻ ഫ്രം ഫ്ലോറിഡ ടു പ്രൊസീഡ് വിത്ത് ദിസ് ടീച്ചിങ്. താങ്ക് യു.
താങ്ക് യു മിസ്റ്റർ അലക്സാണ്ടർ അലക്സ്. And welcome everyone who is taking part in this class as well as attending this recording. Abba Pidave enna pusthakathinte unit 4 Christuvilulla jeevitham udashagalilude ennulla aa chapter aanu aa unit aarambhikkunnathil onnavathe chapter aanu appo aarambhikkunnathu idu parishuddha kudashagalilude engane nammude ororuthrudeyum ആത്മീയ ജീവിതം പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം. ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ മാമോദീസയെ കുറിച്ചാണ്. മാമോദീസയുടെ ക്രമം, നമ്മുടെ സഭയിലെ മാമോദീസയുടെ ക്രമം എഴുതിയുണ്ടാക്കിയത് അഞ്ചാമത്തെ തുകതിൽ നമ്മൾ പേര് പറയുന്ന സുറിയാനിക്കാരുടെ കിരീടവും വായിൻ പരിശുദ്ധ സഭയുടെ വായിൻ തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം ദേവമാതാവെന്ന് സംശയം കൂടാതെ എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയർക്കീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധനായ സേവേറിയോസ് ആണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. AD 538 അദ്ദേഹം ഇത് എഴുതിയുണ്ടാക്കിയത്. അത് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയുണ്ടാക്കിയത്. പിന്നീട് എഡേസായിൽ നിന്നുള്ള യാക്കോബ് എന്ന മെത്രാപ്പോലീസ ഈ ഗ്രീക്ക് ഭാഷയിലെ ആ ക്രമത്തെ സുറിയാനി ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുകയും പാട്ടുകൾ ചിട്ടപ്പെടുത്തുകയും ചെയ്തു. ബാറെബ്രായ 1286 കാലം ചെയ്ത പരിസ്ഥ കാതോലിക്ക ബാറെബ്രായ ഈ ക്രമത്തെ, എഡേസായിലെ യാക്കോബ് പരിഭാഷപ്പെടുത്തിയ ക്രമത്തെ ഭേദഗതി ചെയ്തു, അല്ലെങ്കിൽ അത് തിരുത്തി എഴുതിയുണ്ടാക്കി. ആ ക്രമമാണ് ഇപ്പോഴും നമ്മൾ മലങ്കര സഭയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഏകദേശം 700 വർഷങ്ങൾ പഴക്കമുണ്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാമോദീസയുടെ ക്രമത്തിന്. നമ്മുടെ മാമോദീസ ക്രമത്തിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാവുന്നത്. 1 മാമോദീസയ്ക്കുള്ള ഒരുക്കം, 2 മാമോദീസ അഥവാ 2 മാമോദീസ, 3 പരിശുദ്ധ മുഹുറോനഭിഷേകം. ഈ മുഹുറോനഭിഷേകം കുർബാന അനുഭവത്തോടെ, മുഹുറോനഭിഷേകം കഴിഞ്ഞിട്ട് കുർബാന അനുഭവത്തോടുകൂടി ആണ് മാമോദീസ അവസാനിക്കുന്നത്. ആര് മാമോദീസ ആറ്റാൽ അദ്ദേഹത്തിന് നമ്മൾ അല്ലെ കുഞ്ഞിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മൾ ഇമ്മീഡിയറ്റ്ലി കുർബാന കൊടുക്കും. അതുകൊണ്ട് കുർബാന അനുഭവത്തെ വേണമെങ്കിൽ മാമോദീസയുടെ 4 ഭാഗം എന്ന് പറയുകയും ചെയ്യാം. മാമോദീസ എന്നുള്ള വാക്കിന്റെ അർത്ഥം ജലത്തിൽ കുളിക്കുക എന്ന, ജലസ്നാനം എന്ന മാമോദീസ എന്നുള്ള വാക്കിന്റെ അർത്ഥം. അമാദ് എന്ന സുറിയാനി വാക്കിന് അവൻ കുളിച്ചു എന്നർത്ഥം. അമാദിൽ നിന്ന് വരുന്നതാണ് മാമോദീസോ. ഇനിയും മാമോദീസ എങ്ങനെയായിരുന്നു ആദിമ സഭയിൽ? നമ്മൾ പറഞ്ഞു വിശുദ്ധ കുർബാനയ്ക്ക് പ്രധാനമായിട്ടും മൂന്ന് അല്ലെങ്കിൽ നാല് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അത് രഹസ്യമായ ഒരുക്ക ശുശ്രൂഷ കഴിഞ്ഞിട്ടുള്ള പരസ്യമായ വിശുദ്ധ കുർബാനയെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്നാനാർത്ഥികളുടെ ശുശ്രൂഷ എന്നും വിശ്വാസികളുടെ ശുശ്രൂഷ എന്നും രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ സ്നാനാർത്ഥികൾ, കാറ്റക്യൂമൻസ് എന്ന് വിളിക്കുന്ന ആളുകൾ അവരുടെ വിശ്വാസം പഠിച്ചു കഴിയുമ്പോൾ അവരെ മാമോദീസായ്ക്ക് അനുവദിക്കുന്നു. അങ്ങനെയായിരുന്നു ആദിമ സഭയിൽ. അങ്ങനെ കാറ്റക്യൂമൻസ് അല്ലെങ്കിൽ സ്നാനാർത്ഥികൾ ആയി വന്ന ആളുകൾ വിശ്വാസം പഠിച്ചു കഴിയുമ്പോൾ അവരെ മാമോദീസ, അവര് വിശ്വാസം പഠിച്ചു എന്ന് ബിഷപ്പിന് തോന്നിക്കഴിയുമ്പോൾ, ഉറപ്പായി കഴിയുമ്പോൾ ബിഷപ്പ് അവരെ മാമോദീസായ്ക്ക് സ്വീകരിക്കുന്നു. അത് ആദിമ സഭയിൽ മിക്കവാറും ഒക്കെ ഈസ്റ്റർ കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈസ്റ്റർ ഞായറാഴ്ചയായിരുന്നു നടത്തിയിരുന്നത്. എന്നാൽ വിശ്വാസികളായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, വിശ്വാസികളായിരിക്കുന്നവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ അവരെ ചെറുപ്പത്തിൽ തന്നെ, ശൈശവത്തിൽ തന്നെ മാമോദീസ മുക്കുന്ന പാരമ്പര്യവും ആദിമ സഭയിൽ ഉണ്ടായിരുന്നു. ഇന്ന് പ്രായമുള്ള ആളുകൾ സഭയിൽ ചേരുന്ന ഒരു രീതി വളരെ വളരെ കുറവാണെന്നുള്ളത് കൊണ്ട് നമ്മുടെ മാമോദീസ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്നു എന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, പ്രായമുള്ളവരും സഭയിലേക്ക് ചേരാൻ അർഹതപ്പെട്ടവരാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കാം. സാധാരണഗതിയിൽ മാമോദീസ മുക്കുന്നതിന് മുമ്പായിട്ട് പട്ടക്കാരനും ഈ മാമോദീസ ഏൽക്കുന്ന ആളും പള്ളിയില് വന്നതിന് ശേഷം അവര് പള്ളിയുടെ മുൻഭാഗത്ത് മധുവായയുടെ മുമ്പിൽ പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരിക്കുകയും കുഞ്ഞും തലതൊടുന്നയാളും കിഴക്കോട്ട് നോക്കി നിൽക്കുകയും ചെയ്തുകൊണ്ട് പട്ടക്കാരൻ ആദ്യം ചില നിർദ്ദേശങ്ങളും ചില ഇൻസ്ട്രക്ഷൻസും അവർക്ക് കൊടുക്കും. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തതിന് ശേഷം മാമോദീസയുടെ ശുശ്രൂഷ ആരംഭിക്കുക. മാമോദീസയുടെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ പഴയ രീതി പ്രകാരം മാമോദീസ രജിസ്റ്ററിൽ ആ വ്യക്തിയുടെ പേര് എഴുതുന്ന ഒരു പതിവുണ്ട്. ഇന്നിപ്പോൾ പലപ്പോഴും മാമോദീസ രജിസ്റ്ററിൽ പേരെഴുതുന്ന മാമോദീസ കഴിഞ്ഞതിന് ശേഷം പള്ളിയുടെ ഓഫീസിൽ ചെന്നിട്ടൊക്കെ എഴുതുന്നു. പക്ഷേ അങ്ങനെ ഒരു ജീവഗ്രന്ഥത്തിൽ പേര് എഴുതുക എന്ന് പറഞ്ഞ് ഫിലിപ്പി ലേഖനം 4:3 പറഞ്ഞില്ല, ജീവഗ്രന്ഥത്തിൽ പേരെഴുതുക എന്ന് പറയുന്ന ഒരു രീതി ആദിമ സഭയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ചില പ്രാർത്ഥനകൾക്ക് ശേഷം ശിശുവിന്റെ മുഖത്ത് ഊതുക. ആദ്യം ദൈവം ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോഴേ മനുഷ്യനെ സൃഷ്ടിച്ചു, മനുഷ്യന്റെ മൂക്കിലേക്ക് ജീവശ്വാസം ഊതി എന്ന് പറഞ്ഞതുപോലെ ആ ജീവശ്വാസം, പരിശുദ്ധാത്മാവെന്ന ജീവശ്വാസത്തെ ശിഷ്യന്മാരിൽ കർത്താവ് ഊതി എന്ന് പറയുന്നത് പോലെ, യോഹന്നാൻ സുവിശേഷം 20:22 പറയുന്നത് പോലെ, ഈ വ്യക്തിയുടെ മുഖത്തേക്ക് ഊതിക്കൊണ്ട് നിന്റെ ഏകജാതൻ വിശുദ്ധ ശിഷ്യന്മാരിൽ ഊതിയ ദൈവിക ശ്വാസം ഇവന് നൽകണമേ. ശ്വാസം എന്നതിന് വിശ്വാസം എന്നും കൂടെ ചേർത്ത് പറയുക. ഇത് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞുകൊണ്ട് നൽകണമേ എന്നും പറഞ്ഞുകൊണ്ട് ആ മുഖത്ത് ഊതുന്നു. അതിനുശേഷം വിഗ്രഹാരാധനയുടെ സകല ശേഷിപ്പുകളെയും നീ ദൂരീകരിക്കണമേ എന്നും പറഞ്ഞു എന്ന് ആ പ്രാർത്ഥന തുടരുക. അതിനുശേഷം മാമോദീസ ഏൽക്കുന്ന ആളുടെ നെറ്റിയില് 3 പ്രാവശ്യം സ്ലീബ വരയ്ക്കും. 3 പ്രാവശ്യം സ്ലീബ വരയ്ക്കുന്ന അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ വ്യക്തിയെ ദൈവത്തിന് വേണ്ടിയിട്ട് വേർതിരിക്കുന്നു എന്നാണ്. അടുത്തതായി നടക്കുന്നത് പിശാചിനെ തള്ളിപ്പറയുക, സാത്താനെ തള്ളിപ്പറയുക എന്ന്. മാമോദീസ മുങ്ങുന്ന ആള് അല്ലെങ്കിൽ ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മാമോദീസ തലതൊടുന്ന ആള് നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രായമുള്ള ആളാണെങ്കിൽ മാമോദീസ ഏൽക്കുന്ന ആള് പടിഞ്ഞാറോട്ട് നോക്കിക്കൊണ്ട് നിൽക്കണം. അതേസമയത്ത് കുഞ്ഞിനെയാണെങ്കിൽ മാമോദീസയ്ക്ക് തല തൊടുന്നയാള് കുഞ്ഞിന്റെ ഇടത്തുകൈയിൽ തന്റെ ഇടത്തുകൈ കൊണ്ട് പിടിച്ചുകൊണ്ട് പറയുന്ന പ്രാർത്ഥന, മാമോദീസ മുങ്ങുന്ന ഇന്ന ആള് ആ പേര് പറഞ്ഞോട്ട്, ഞാൻ സാത്താനെ നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും നിന്നുള്ള സകല ഭയത്തെയും നിന്റെ സകല വഞ്ചനയും നിന്റെ ദൂതന്മാരെയും ഉപേക്ഷിക്കുന്നു എന്ന് 3 പ്രാവശ്യം പറയുക. അങ്ങനെ 3 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം സാത്താനെ ഉപേക്ഷിച്ചതായിട്ട് നമ്മൾ പറയുന്നു. അതിനുശേഷം മാമോദീസ മുങ്ങുന്ന ആള് തിരിഞ്ഞ് കിഴക്കോട്ട് നോക്കി നിൽക്കും. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സാത്താനെ ഉപേക്ഷിക്കുന്ന സമയത്ത് പട്ടക്കാരൻ കിഴക്കോട്ട് നോക്കി നിൽക്കും. വിശ്വാസം സ്വീകരിക്കുന്നയാൾ, മാമോദീസ ഏൽക്കുന്നയാൾ പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കും. ഇതിനു ശേഷം ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന അടുത്ത പ്രാർത്ഥന ചൊല്ലുമ്പോൾ പട്ടക്കാരൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞു നിൽക്കുന്നു, മാമോദീസ ഏൽക്കുന്നയാള് കിഴക്കോട്ട് നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞിന്റെ മുഖം കിഴക്കോട്ട് വരത്തക്ക വിധത്തിൽ നിൽക്കുന്നു, തല തൊടുന്നയാള് കുഞ്ഞിന്റെ വലത്തുകൈയിൽ തന്റെ വലത്തുകൈ കൊണ്ട് പിടിക്കുകയും വേണം. കുഞ്ഞിന്റെ വലത്തുകൈയിൽ തന്റെ വലത്തുകൈ കൊണ്ട് പിടിക്കണം. അതിനുശേഷം മസിഹാതമ്പുരാനെ മാമോദിസ മുങ്ങുന്ന ഇന്ന ആളാകുന്ന ഞാന് മസിഹാതമ്പുരാനെ നിന്ന് നിന്റെ പരിശുദ്ധ ശ്ലീഹന്മാരും പിതാക്കന്മാരും മുഖാന്തരം ദൈവികമായി നിന്നാൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സകല ഉപദേശങ്ങളിലും ചേർന്ന് വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ട് സാത്താനും ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താനും ഞാൻ ഉപേക്ഷിക്കുന്നു, മസിഹായി സ്വീകരിക്കുന്നു, മസിഹായി സ്വീകരിക്കുന്നു, മസിഹായി ഞാൻ സ്വീകരിച്ച് അവനിൽ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്ന് ഏറ്റു പറയുക. അതിനുശേഷം വിശ്വാസ പ്രമാണം ചൊല്ലുക. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഓർത്തഡോക്സ് സഭയിൽ തല തൊടുന്ന ആളുടെ ഉത്തരവാദിത്വം എന്താണ്? തല തൊടാൻ വരുന്ന ആള് നിർബന്ധമായിട്ടും കുമ്പസാരിച്ച ആളായിരിക്കും. കുഞ്ഞിന്റെ മാതാവും പിതാവും, കുഞ്ഞിനെ മാമോദിസ നോക്കുന്നെങ്കിൽ കുഞ്ഞിന്റെ മാതാവും പിതാവും കുമ്പസാരിച്ച് ആയിരിക്കണം, ഉപവസിച്ച് പ്രാർത്ഥിച്ചവരെ ആയിരിക്കണം. മാമോദിസ നടത്തുന്ന അച്ഛനും ഉപവസിച്ച് പ്രാർത്ഥിച്ചായിരിക്കണം മാമോദിസ നടത്തേണ്ടത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അല്ലാതെ വെറുതെ പോയി അങ്ങ് മാമോദിസ നടത്തലല്ല എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനുശേഷമാണ് ജലത്തിൽ ഉള്ള സ്നാനം. ഈ ജലത്തിലുള്ള സ്നാനത്തിന്റെ, അതായത് മാമോദിസ കുളി എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആദ്യം ഈ കുഞ്ഞിനെ അഭിഷേകം ചെയ്യുന്നു. ആ അഭിഷേകം ചെയ്യുന്നത് ഒലിവിന്റെ എണ്ണ ഉപയോഗിച്ച, ഈ ഒലിവ് എണ്ണയെ സന്തോഷ തൈലം എന്ന് പറയും, മെഷഹോദ് ഹാദൂസോ എന്ന് സുറിയാനി പറയുക. ഈ ഒലിവിന്റെ എണ്ണ അല്ലെങ്കിൽ സന്തോഷ തൈലം എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നും വരുന്ന ഒരു സംഗതിയാണ്. 45 സങ്കീർത്തന 7 വാക്യത്തിലും യെശയ്യാ പ്രവചനം 61 അധ്യായം 3 വാക്യത്തിലും സന്തോഷ തൈലത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. ഈ സന്തോഷ തൈലം കൊണ്ട് കുഞ്ഞിന്റെ നെറ്റിയിൽ അഭിഷേകം നടത്തുമ്പോൾ വീണ്ടും ജനനത്താൽ പുത്ര സ്വീകാര്യത്തിന് യോഗ്യനായി തീരുവാൻ വേണ്ടി പിതാവിന്റെയും പുത്രന്റെയും ജീവനും പരിശുദ്ധിയുമുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവനായി സന്തോഷ തൈലം കൊണ്ട് ഇന്നയാള് മുദ്ര കുത്തപ്പെടുന്നു എന്ന് പ്രത്യേകം വൈദികൻ പ്രഖ്യാപിക്കുക. ഈ 3 കുരിശടയാളങ്ങൾ വരച്ച് അഭിഷേകം ചെയ്തുകൊണ്ട് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമായിരിക്കുന്ന പരിശുദ്ധ സഭയിലെ വിശ്വാസ ജീവിതത്തിലേക്ക് ഈ വ്യക്തി കടന്നു വരുന്നു എന്ന് പ്രത്യേകമായിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കുക. റോമാലേഖനം 11 അധ്യായം 7 വാക്യത്തിലും സത്യ ഒലിവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ കാട്ടൊലിവായിരുന്ന നിന്നെ ഉച്ചു ചേർത്തു എന്നുള്ള ആശയവും ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നു. അതിനുശേഷം വെള്ളം വാഴ്ത്തി. നമ്മുടെ മാമോദിസായില് ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ടാണ് മാമോദിസ മുക്കുന്നത്. ചൂടുവെള്ളം ദൈവത്തിന്റെ ആത്മാവിനെ സൂചിപ്പിക്കാനും തണുത്ത വെള്ളം സാധാരണ ലോകത്തിന്റെ ജീവിതത്തെ സൂചിപ്പിക്കാനുമായിട്ട് ആണ് അവിടെ ഒഴിക്കുന്നത്. സാധാരണ ലോക ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വരുന്നതോടുകൂടി ലോക ജീവിതം പരിശുദ്ധമായി തീരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം ശോശപ്പ കൊണ്ട് ഈ മാമോദിസ തൊട്ടി മൂടുന്നു. അതിനുശേഷം നടത്തുന്ന പ്രാർത്ഥനകൾക്ക് ക്രിസ്തു കുർബാനയിലെ ചില പ്രാർത്ഥനകളുമായിട്ട് വളരെ സാമ്യമുണ്ട്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ ചിന്തിക്കണം, ദൻഹ പെരുന്നാളിൽ നടത്തുന്ന ശുശ്രൂഷകളും ക്രിസ്തു കുർബാനയുമായിട്ട് വളരെ സാമ്യമുള്ള സംഗതികളാണ്. ധൂപുകുറ്റിവാഴും ഒക്കെ ദൻഹ പെരുന്നാളിൽ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മാമോദിസായിക്കും, ധൂപുകുറ്റിവാഴും മാമോദിസായിക്കും നടത്തുന്നില്ല, പക്ഷെ കുർബാനയിലെ പോലെ തന്നെ സമാധാനം കൊടുക്കലും ജീവനുള്ള പരിശുദ്ധാത്മാവ് സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്നും പ്രതാപത്തോടുകൂടി ഇറങ്ങി വരുന്നു എന്ന് ശുശ്രൂഷക്കാരൻ വിളിച്ചു പറയുന്നതും കർത്താവ് ഉത്തരവരളി ചെയ്യണമേ എന്ന് പറയുന്നതും ഒക്കെ മാമോദിസായുടെ മാമോദിസായുടെ ശുശ്രൂഷയുടെയും ഭാഗം തന്നെയാണ്. അതിനുശേഷം ഈ വെള്ളത്തിൽ പരിശുദ്ധ മൂറോൻ ഒഴിക്കുന്നു. ഈ മൂറോൻ ഒഴിക്കുന്നു എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ കൂദാശയായിരിക്കുന്ന മൂറോൻ ഒഴിക്കുന്നു എന്ന് പറയുന്നത് പഴയ സൃഷ്ടിയിൽ നിന്നും പുതിയ സൃഷ്ടിയിലേക്ക് ഈ വ്യക്തിയെ ആക്കുന്നു ആയിത്തീരുന്നു എന്നുള്ള അടയാളം എന്നുള്ള ആശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് മാമോദിസ വെള്ളത്തിൽ പ്രവർത്തിച്ച് പുതിയ ജനനത്തിനുള്ള ഒരു മാധ്യമമാക്കി ഈ വെള്ളത്തെ തീർക്കുന്നു. അങ്ങനെ പഴയ മനുഷ്യൻ പുതുതായിട്ട് ജനിക്കുന്നു എന്ന് പറഞ്ഞ് മാമോദിസ നടത്തുന്നു. അതിനുശേഷം ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ മാമോദിസ ഏൽക്കുന്ന ആളെ കിഴക്കോട്ട് തിരിച്ചു നിർത്തി മാമോദിസ തൊട്ടിയിൽ ഇരുത്തുന്നു. പ്രായമുള്ള ആളാണെന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് തിരിച്ചു നിർത്തി അദ്ദേഹത്തിന്റെ കൈയും, പ്രായമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കൈയും കാലും മുഖവും കഴുകുന്നു. ഈ മാമോദിസ വെള്ളം കൊണ്ട് തന്നെ കഴുകുന്നു. കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞിനെ ഈ മാമോദിസ തൊട്ടിയിൽ ഇരുത്തിയിട്ട് ദ ഹോൾ ബോഡി മുഴുവൻ ശരീരവും മാമോദിസ വെള്ളം മൂലം വെള്ളം കൊണ്ട് കോരി ഒഴിച്ച് പത്മോദാബോ ഉദബറോ റൂഹോഹായോ കാദീസോ ലഹായ ദലോലോൽമീൻ എന്ന് പറഞ്ഞ് വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് കുളിപ്പിക്കുന്നു. അതിന് പക്ഷെ ഈ ഈ മാമോദിസയില് ഉള്ള ഈ കുളി എന്ന് പറയുന്നത് പരിശുദ്ധനായ പൗലോസിലെ റോമർസ് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-5 പൗലോസ് ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തില് പറയുന്നത് പോലെയുമാണ്. അതായത് മാമോദിസ മുങ്ങുമ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നയാള് ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാവുന്നുവെന്നും വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ പങ്കാളിയാകുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം തലയൊക്കെ തോർത്തിയതിനു ശേഷം ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് മധുവായയുടെ മുമ്പിൽ നിർത്തി നെറ്റിയിലും പരിശുദ്ധ മൂറോൺ കൊണ്ട് 3 കുരിശടയാളം ക്രിസ്തുനാമത്തിൽ 3 കുരിശടയാളങ്ങൾ വരയ്ക്കുന്നു. അതിനുശേഷം ദേഹം മുഴുവനും പരിശുദ്ധ മൂറോൺ കൊണ്ട് പൂശുന്നു. വീണ്ടും ജനനത്താൽ പരിശുദ്ധ സഭയിലെ അംഗമായി തീരുന്നുവെന്നും പരിശുദ്ധാത്മാവിൽ നിന്നും ജനനം പ്രാപിക്കുന്നുവെന്നും ഇതുമൂലം മനസ്സിലാക്കുന്നു. ഇനി ഇതിനുശേഷം മാമോദിസയുടെ സമാപന ശുശ്രൂഷ നടത്തുകയാണ്. മാമോദിസയുടെ അവസാനം കുഞ്ഞുങ്ങളെ വെള്ളവസ്ത്രം അല്ലെങ്കിൽ മാമോദിസ ഏൽക്കുന്നയാളെ വെള്ളവസ്ത്രം ധരിപ്പിക്കുന്നു എന്നുള്ളതും ഒക്കെ നമ്മൾ പ്രത്യേകം ഓർക്കണം. കാരണം പുത്രസ്വീകാര്യം ലഭിക്കുകയും പരിശുദ്ധിയുടെ അടയാളമായിരിക്കുന്ന വെളുത്ത വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. അതിനുശേഷം കിരീടം ധരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തീയ ഓരോ ക്രിസ്ത്യാനിയും രാജകീയ പുരോഹിത വർഗവുമായിട്ട് സ്വന്തം ജനവും വിശുദ്ധ ജനവുമായിട്ട് ആക്കിത്തീർക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഈ കിരീടം ധരിപ്പിക്കുകയും ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ ഈ കൂട്ടത്തിൽ ചേർത്ത് ചിന്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. മധുപഹായി ശുശ്രൂഷിക്കുന്ന ഓരോ വ്യക്തിയും അത് വെറും ശുശ്രൂഷക്കാരനായാലും കൊള്ളാം പരിശുദ്ധ ഭാവാതിരിമേനി ആയാലും കൊള്ളാം വെള്ളക്കുപ്പായം ഇട്ടിട്ടാണ് കാപ്പയിടുന്നത്. അല്ലെ കാപ്പയിടുന്നതിന് മുമ്പായിട്ട് വെള്ളക്കുപ്പായിടും. ശുശ്രൂഷക്കാരനെ വെള്ളക്കുപ്പായിട്ട് മധുപഹിക്കത്തിക്കുന്നത്. ഈ വെള്ളക്കുപ്പായവും മാമോദിസയുടെ അടയാളമാണ്. മാമോദിസ ഏറ്റ ഒരാൾക്ക് മാത്രം ഇടാനുള്ള അനുവാദമാണ് വെള്ളക്കുപ്പായത്തിനും ഉള്ളത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം. ഇനി പരിശുദ്ധ മൂറോനെ കുറിച്ച് പറയാം. 2-ാമത്തെ പാഠം പരിശുദ്ധ മൂറോൻ എന്ന വാക്കിന്റെ അർത്ഥം ഇത് മാമോദിസയ്ക്ക് ഉപയോഗിച്ച സന്തോഷതൈലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒലിവെണ്ണയെക്കാളും വ്യത്യസ്തമാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ രോഗികളുടെ തൈലാഭിഷേകത്തിന് ഉപയോഗിക്കുന്ന തൈലവും ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. മൂറോൻ എന്ന് പറയുന്ന സംഗതി ആദിമ സഭയിൽ പെസഹാവ്യാഴ്ചയായിരുന്നു കൂതാശി ചെയ്തിരുന്നത്. അത് ഒലിവിന്റെ എണ്ണയ്ക്കകത്ത് 10 തരം വിവിധ സ്പൈസസ് അല്ലെങ്കിൽ വിവിധ സുഗന്ധ ദ്രവ്യങ്ങൾ ചേർത്ത് വലിയ നീണ്ട ശുശ്രൂഷയിൽ കൂതാശ ചെയ്ത് എടുക്കുന്ന ഒരു സംഗതിയാണ് ഈ പരിശുദ്ധ മൂറോൻ എന്ന് പറയുന്നത്. മൂറോൻ എന്ന വാക്കിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഗന്ധ തൈലം സന്തോഷ തൈലം അല്ല സുഗന്ധ തൈലം എന്നാണ് മൂറോൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. ആദിമസഭയിലെ ഈ മാമോദിസയിലെ ഉള്ള അഭിഷേകത്തിനും വെള്ളം വാഴ്ത്താൻ വേണ്ടി മാത്രം ആണ് മൂറോൻ ഉപയോഗിക്കുന്നത്. എന്നാല് പിന്നീട് പള്ളി കൂതാശ ചെയ്യുന്നതിനും മൂറോൻ ഉപയോഗിക്കും. ഇപ്പൊ രണ്ട് കാര്യത്തിന് മാത്രമേ ഇന്ന് മൂറോൻ ഉപയോഗിക്കുള്ളൂ. പള്ളി കൂതാശ ചെയ്യുന്ന സമയത്ത് മൂറോൻ ഉപയോഗിക്കുന്നു. പള്ളി കൂതാശ എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം, തബ്ലീത്ത കൂതാശ ചെയ്യാനും പള്ളി കൂതാശ ചെയ്യാനും മൂറോൻ ഉപയോഗിക്കുന്നു. 2, മാമോദിസ നടത്തുന്ന സമയത്തും മൂറോൻ ഉപയോഗിക്കുന്നു. ദൈവരസിച്ചൻ അഭിഷേക തൈലം പഴയ നിയമത്തിൽ എന്നുള്ള ആ കാര്യം വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിലും അഭിഷേക തൈലത്തിന്റെ ഒരു ഒരു റെലവൻസിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പുതിയ നിയമത്തിൽ പറയുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തേന് ഒരു കാര്യം പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹെസക്കിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, നീ നഗരത്തിന്റെ നടുവിൽ യെരുശലേമിന്റെ നടുവിൽ കൂടി ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റികൾക്ക് മേൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു. ഈ അടയാളം എബ്രായ ഭാഷയില് താവ് എന്ന് വിളിക്കുന്ന അക്ഷരമാണ് എന്നാണ് പറയുന്നത്. പഴയ രീതിയിൽ ഈ താവ് എന്ന് വരുന്നത് നമ്മുടെ ഇംഗ്ലീഷിലെ എക്സ് എഴുതുന്ന ഒരു ചരിഞ്ഞ ഒരു എക്സ് പോലെയാ എഴുതിയിരുന്നത്. ചുരുക്കത്തില് പിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഈ ചരിഞ്ഞ എക്സ് കുരിശാണ് എന്നും ആ കുരിശിന്റെ അടയാളം ഇടാനാണ് പറഞ്ഞത് എന്നുമാണ് പിതാക്കന്മാര് വ്യാഖ്യാനിക്കുന്നത്. അതേ സമയത്ത് തന്നെ ഒരു കാര്യം ആലോചിക്കണം, മിസ്രൈമിൽ വെച്ച് ആദ്യത്തെ പെസഹ കുഞ്ഞാടിനെ അറുത്തപ്പോൾ ആ കുഞ്ഞാടിന്റെ രക്തം എടുത്ത് കുറുമ്പടിമേൽ പുരട്ടാൻ പറഞ്ഞപ്പോൾ അതും സ്ലീവാടെ അടയാളം വരയ്ക്കാനാണ് പറഞ്ഞത് എന്ന് പിതാക്കന്മാർ വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. സോ ഇത് രണ്ടും ഒരുമിച്ച് ചേർത്ത് നമ്മൾ ചിന്തിക്കണം. വെളിപാട് പുസ്തകം 7-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസന്മാരുടെ നെറ്റിയിൽ മുദ്രയിടുന്നതിനെ കുറിച്ച് പറയുന്നതും ഈ കുരിശടയാളത്തിന്റെ അടുത്തത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം 1-ാം അധ്യായം 22-21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു ആണ് നമ്മെ അഭിഷേകം ചെയ്തത് എന്ന് പ്രത്യേകമായിട്ട് പരിശുദ്ധനെ പൗലോസ് പറയുന്നുണ്ട്. ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പിക്കുന്നതും യേശു ക്രിസ്തു മാമോദീസായിക്ക് ഈ അഭിഷേകം നടത്തുന്നതിലൂടെയാണ് എന്ന് പ്രത്യേകമായിട്ട് പറയുന്നു എന്ന് സ്ഥാനന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എഫേസ്യർ ഗതി ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യത്തിലും 4-ാം അധ്യായം 30-ാം വാക്യത്തിലും യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യത്തിലും യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 69-ാം വാക്യത്തിലും ഒക്കെ ഈ കാര്യങ്ങൾ തുടർന്നും പറയുന്നുണ്ട് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഈ അഭിഷേകം ചെയ്യുക എന്ന് പറയുന്നതിനെ കുറിച്ച് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൂറോൻ കൊണ്ട് അഭിഷേകം ചെയ്യുന്നത് പഴയ നിയമത്തിൽ രാജാക്കന്മാരെയും പ്രവാചകന്മാരെയും അഭിഷേകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത് രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും പ്രവാചകന്മാരെയും ഇവരെ മൂന്നുപേരെയും അഭിഷേകം ചെയ്യുന്നത്. യേശുക്രിസ്തുവിന് കിഴക്ക് നിന്ന് വന്ന രാജാക്കന്മാരെ പൊന്നും മൂരും മുന്തിരിക്കവും കാഴ്ചയായിട്ട് നൽകി എന്ന് പറയുമ്പോൾ പൊന്ന് രാജ്യത്വത്തെയും മൂര് പ്രവചനത്തെയും കുന്തിരിക്കം പൗരോഹിത്യത്തെയും സൂചിപ്പിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ശൗലിനെ ശമുവേൽ പ്രവാചകൻ അഭിഷേകം ചെയ്തു, ദാവീദിനെ അഭിഷേകം ചെയ്തു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അഭിഷേകം എന്നത് രാജ്യത്വത്തിന്റെ അടയാളമാണ് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നേരത്തെ മുറൻ കൂദാശയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു. മുറൻ കൂദാശ നടത്താൻ ഇന്ന് പരിശുദ്ധ സഭയിൽ അനുവദിച്ചിരിക്കുന്നത് പാത്രികീസിനും കാതോലിക്കായിക്കും മാത്രമേ ഉള്ളൂ. പണ്ട് സമയത്തൊക്കെ എത്ര പുരുത്തന്മാരും മുറോൻ അഭിഷേകം ചെയ്തിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ പാത്രികീസും കാതോലിക്കായും മാത്രമാണ് മുറോൻ കൂദാശ നടത്തുന്നത്. മുറോൻ കൂദാശ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു സംഗതിയാണ്. 12 പട്ടക്കാര് കാതോലിക്ക ബാവ വേണം, സിനഹദോസിലെ എല്ലാ അംഗങ്ങളും കഴിയുന്ന എല്ലാ അംഗങ്ങളും വേണം, അല്ലെങ്കിൽ നോർത്ത് മജോറിറ്റി ഓഫ് അംഗങ്ങൾ വേണം, 12 വൈദികർ വേണം, 12 പൂർണ്ണചെമ്മാശന്മാർ വേണം, മറുപസാകളും പിടിച്ച് 12 പൂർണ്ണചെമ്മാശന്മാരും മെഴുകുതിരികളുമായിട്ട് 12 സബ്ഡീക്കൻസും പങ്കെടുക്കണം എന്നൊക്കെയുള്ള നിയമവും ഈ മുറോൻ കൂദാശയ്ക്ക് ഉണ്ട്. പരിശുദ്ധ മുറോൻ അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ ഒരു പ്രാർത്ഥനയിൽ നിന്നും കാണാൻ പറ്റും. കർത്താവെ, മാമോദീസായുടെ വിശ്വാസത്താൽ നിന്റെ ഭടന്മാരോടുകൂടി എണ്ണപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസൻ നിന്റെ നാമത്തിൽ ഈ വിശുദ്ധ മുദ്രയും പരിശുദ്ധ അടയാളവും കൈക്കൊള്ളുമാറാകണമേ. പൈവളവാസനയാകുന്ന ഈ മുറോനാൽ മുഴുവനായും ഇവൻ അല്ലെങ്കിൽ ഇവൾ ആത്മീയമായി നിറയപ്പെട്ട് സകല പ്രതികൂല സൈന്യങ്ങളാലും പിടിക്കപ്പെടുമാറാകരുതേ എന്ന് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. അതായത് ഈ വ്യക്തി മരിച്ചിട്ട് പ്രകാശത്തിന്റെ ഭവനങ്ങളിലേക്ക് ഈ വ്യക്തി പോകുമ്പോഴും ഈ മുറോന്റെ അടയാളം മൂലം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും സാത്താന്യ സൈന്യങ്ങളാൽ ഇവൻ അല്ലെങ്കിൽ ഇവൾ പിടിക്കപ്പെടുമാറാകരുത് എന്ന് പ്രത്യേകമായിട്ട് പറയുക. അതായത് എന്ന് ഈ വ്യക്തി മരിക്കുന്നു അന്നും ഈ ജയിച്ചിരിക്കുന്ന മുറോന്റെ ശക്തി ഇവനിൽ ഇവളിൽ നിറയണമേ. എത്ര ആഴമേറിയ, എത്ര പ്രതീകാത്മകമായ, എത്ര ഭാവിയെ കരുതിയുള്ള ഒരു ഒരു പ്രാർത്ഥനയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. അതായത് ചുരുക്കത്തിൽ പറഞ്ഞ മാമോദീസായില് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന നൽവരങ്ങൾ എന്ന് പറയുന്നത് പുത്ര സ്വീകാര്യം, വീണ്ടും ജനനം, പാപമോചനം എന്നിവ, ഇതിന്റെ എല്ലാം പൂർത്തീകരണം എന്ന് പറയുന്നതാണ് മുറോന്റെ അഭിഷേകം. പരിശുദ്ധ മുറോൻ കൂടാതെ മാമോദീസ പൂർണ്ണമാകുന്നില്ല. പരിശുദ്ധ കുർബാൻ അനുഭവം കൂടാതെയും മാമോദീസ പൂർണ്ണമാകുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് തത്വത്തിൽ പറയാം. കുർബാൻ അനുഭവിച്ചില്ലെങ്കിലും മുറോൻ അഭിഷേകം നടത്തിയതിൽ മാമോദീസ കംപ്ലീറ്റ് ആകും. പക്ഷെ മാമോദീസായുടെ പരിപൂർണ നൽവരം നമുക്ക് ലഭിക്കുന്നത് മുറോന്റെ അഭിഷേകത്തിൽ കൂടിയാണ് എന്ന് ചിന്തിക്കണം. കത്തോലിക്ക സഭയിലാണെന്നുണ്ടെങ്കിൽ ഈ മുറോൻ അഭിഷേകം 12 വയസ്സിലാണ് നടത്തുന്നത്. അതിനുശേഷമാണ് ആ വ്യക്തിക്ക് കുർബാന കൊടുക്കുന്നത്. നമ്മുടെ സഭയിൽ അങ്ങനെയല്ല. മാമോദീസായുടെ ഒപ്പം തന്നെ മുറോൻ അഭിഷേകം നടത്തി കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ നമ്മൾ കുർബാന കൊടുക്കുകയും ചെയ്യും എന്ന് നമ്മൾ ഓർത്തിരിക്കുക. ഇനി മൂന്നാമത്തെ പാഠം പക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. ആരാണ് പട്ടം ഏൽക്കേണ്ടത്? എങ്ങനെയാണ് പട്ടം കൂടെ നടത്തുന്നത്, അല്ലെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ, ആരൊക്കെയാണ് പട്ടക്കാരെന്ന് വിളിക്കാൻ പറ്റുന്നത്? ഈ ആദ്യത്തെ ഉത്തരവെന്ന് പറയുന്നത് പട്ടക്കാർ ആരാണ്, സ്ത്രീകൾക്ക് പട്ടം ഉണ്ടോ, പട്ടം കൊടുക്കാമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് ഇപ്പോഴ് പ്രചരിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഉത്തരം, മനേജര സഭയിൽ മാത്രമല്ല സർവക്രിസ്തീയ സഭയിലും മാമോദീസ ഏൽക്കുന്ന ഓരോ വ്യക്തിയും പട്ടത്തിന് അർഹതപ്പെട്ടവരാണ്. സ്ത്രീകൾക്ക് അതുകൊണ്ട് പട്ടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ദൈവസഭയിലെ അംഗമെന്നുള്ള നിലയിൽ ഓരോ സ്ത്രീക്കും മാമോദീസായിലൂടെ ലഭിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാം പട്ടത്ത് സ്ഥാനം ഉണ്ട്. പുരുഷന്മാർക്കും ആ ഒന്നാം പട്ടത്ത് സ്ഥാനം ഉണ്ട്. അതിന് മുകളിലേക്കുള്ള പട്ടത്തങ്ങൾ ഓരോന്നും പുരുഷന്മാർക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. ഇതുകൊണ്ട് എനിക്ക് പട്ടത്തം ഇല്ല, ഞാൻ പട്ടം ഏറ്റിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ സത്യത്തിൽ അത് തെറ്റാണ്. പുരുഷന്മാർക്ക് സ്ത്രീകൾക്കും ഒരുപോലെ പരിശുദ്ധ മാമോദീസായിലൂടെയും മൂറോദഭിഷേകത്തിലൂടെയും പട്ടത്വത്തിന്റെ ഒന്നാം പടി നൽകപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് രാജകീയ പുരോഹിത വർഗവും സ്വന്തജനവും എന്നൊക്കെ പരിശുദ്ധനായ പത്രോസ് ലീഹായുടെ ലേഖനത്തിൽ നിന്നും നമ്മൾ വായിക്കുന്നത്. ഇനിയും സഭയില് പല വിധങ്ങളായ ശുശ്രൂഷകളുണ്ടായിരുന്നു. ചിലരെ അപ്പോസ്തോലന്മാരായിട്ടും ചിലരെ പ്രവാചകന്മാരായിട്ടും ചിലരെ സുവിശേഷകന്മാരായിട്ടും ചിലരെ ഇടയന്മാരായിട്ടും ഉപദേഷ്ടാക്കന്മാരായിട്ടും ഒക്കെ കർത്താവ് നിയമിച്ചിരിക്കുന്നുവെന്ന് എഫേസ്യ ലേഖനം 4:11 പരിശുദ്ധനായ പൗലോസ് ലീഹ പറയുന്നുണ്ട്. ഇവരുടെ ലക്ഷ്യം എന്താണ്? ഇവരെ ശുശ്രൂഷകൾ മൂലം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ സുവിശേഷം അനേകരെ അറിയിക്കുക എന്നുള്ളതാണ് ഓരോ സ്ഥാനത്തിനും സ്ഥാനിയുടെയും അടിസ്ഥാനപരവും പരമവുമായ ലക്ഷ്യം. രണ്ട്, പട്ടത്തത്തിൽ ഉള്ള ആളുകൾ ഓരോ ക്രിസ്തു വിശ്വാസിയെയും വിജ്ഞാനത്തിലും വിശ്വാസത്തിലും വളർത്തുക. മൂന്ന്, സഭ ഓരോ സഭാ വിശ്വാസിയും അവനിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതല പൂർത്തീകരിക്കാൻ വണ്ണം അവനെ വളർത്താൻ മറ്റ് പട്ടത്തു സ്ഥാനികളുടെ സഹായം ലഭിക്കണം, അല്ലെങ്കിൽ അവന് ലഭ്യമാക്കുക. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്, സഭയുടെ പൊതുവായ ആത്മീയ വർധന. ഇത്രയും കാര്യങ്ങളാണ് ഈ പട്ടത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പൊതുവിന്റെ പ്രയോജനത്തിന് വേണ്ടിയിട്ട് വേണം പട്ടത്വം ഉപയോഗിക്കാൻ എന്ന് പരിശുദ്ധനായ പൗലോസിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ 1 12 ശക്തമായിട്ട് പറയുന്നുണ്ട്. ഇനിയും രാജകീയ പുരോഹിത വർഗം എന്നുള്ള ആശയത്തെ കുറിച്ച് പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ദേവിദൂറി പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം എന്നിങ്ങനെ പരിശുദ്ധനായ പത്രോസ് ലീഹ തന്റെ 1:2-9 പരിശുദ്ധ സഭയെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ നേരത്തെയും മെൻഷൻ ചെയ്യുക, യേശു ക്രിസ്തു മഹാപുരോഹിതനായിട്ട് സ്വർഗീയ മദ്വഹായിൽ ശുശ്രൂഷിച്ച് പ്രവേശിച്ച് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പൗരോഹിത്യത്തിൽ ആണ് എല്ലാ വിശ്വാസികളും പങ്കുചേരുന്നത്. അതുപോലെ തന്നെ സഭയിലെ എല്ലാ ശുശ്രൂഷകളും ക്രിസ്തുവിന്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിന്റെ തുടർച്ചയായിരിക്കുന്ന സഭാജീവിതത്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പരിശുദ്ധ സഭയിലെ സർവ്വ കൂടാഴ്ചകളും നടത്തുന്നതും പൂർത്തീകരിക്കുന്നതും യേശു ക്രിസ്തുവാണ്, യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ട് വിവാഹ കൂടാഴ്ചയിലെ പ്രധാന കാർമ്മികൻ ആരാണെന്നൊക്കെ ഒരാൾ ചോദിച്ചാൽ എന്റെ ഉത്തരം യേശു ക്രിസ്തുവാണ്. മാമോദീസായിലെ പ്രധാന കാർമ്മികൻ ആരാണ്? യേശു ക്രിസ്തുവാണ് പ്രധാന കാർമ്മികൻ. പിന്നെ ഭൂമിയിൽ ഇത് നടത്താൻ വേണ്ടി വേറൊരു കാർമ്മികൻ ഇല്ലേ? ഉണ്ട്. അത് പക്ഷെ ഭൂമിയിൽ നടത്താൻ വേണ്ടിയിട്ട. അങ്ങനെ ആണ് നമ്മൾ ചിന്തിക്കാനായത്. പരിശുദ്ധനായ പൗലോസ് ലീഹ കൊരിന്ത്യർക്കെഴുതിയ 1:4-1 ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവത്തിന്റെ ഗൃഹവിചാരന്മാരും ആകുന്നു എന്ന് കൊരിന്ത്യയിലെ പരിശുദ്ധ സഭയ്ക്ക് എഴുതുന്നതിലൂടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. എല്ലാവരും പരിശുദ്ധ പൗരോഹിത്യത്തിന്റെ ഉന്നത പദവികളിലേക്ക് വിളിക്കപ്പെട്ടിട്ടില്ല, വിളിക്കപ്പെടുന്നില്ല. ഓരോരുത്തരെയും അവർക്ക് ആവശ്യമായിരിക്കുന്ന ചുമതലകളിലേക്ക് നിയമിച്ച് ആക്കി ആ ചുമതലകൾ നിർവഹിക്കുന്നതിന് പരിശുദ്ധനായ പൗലോസ് ലീഹായും പ്രത്യേകം താല്പര്യപ്പെട്ടിരുന്നു എന്ന് സംബന്ധിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലും തിമോത്തിയോസിനെതിരെ ലേഖനത്തിലും ഒക്കെ പരിശുദ്ധനായ പൗലോസ് ലീഹ ഇതിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളില് 20:28 പരിശുദ്ധനായ പൗലോസ് ലീഹ പറയുന്നു, അവർ എഫേസിലെ എഫേസൂസിലെ അധ്യക്ഷന്മാരോട് പറയുക, നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷന്മാരാക്കി വെച്ച് ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുകയും. ചില വ്യക്തികളെ സഭയുടെ അധ്യക്ഷന്മാരായിട്ട് പരിശുദ്ധാത്മാവ് തെരഞ്ഞെടുത്തിരിക്കുന്നു, അവരുടെ ജോലി എന്ന് പറയുന്നത് അവരെ തന്നെ സൂക്ഷിക്കണമെന്നും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജനങ്ങളെ സൂക്ഷിക്കണം എന്നും അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കണം എന്നുവ. എപ്പിസ്കോപ്പ എന്ന പദം ഈ അർത്ഥത്തിൽ, അധ്യക്ഷൻ എന്ന പദം ഈ അർത്ഥത്തിൽ എടുക്കുന്നത്, ഗ്രീക്ക് ഭാഷയിൽ എപ്പിസ്കോപ്പോസ് എന്ന വാക്കിന് മേൽനോട്ടക്കാരൻ എന്നാണ് അർത്ഥം, ഓവർസിയർ. അതിന് ബിഷപ്പ് എന്ന് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുന്നു. ഒരു ബിഷപ്പിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് അജപാലനം എന്നുള്ളതാണ്, പാസ്റ്ററൽ കെയർ എന്നുള്ളതാണ്. ഒരു വൈദികന്റെ ജോലി എന്ന് പറയുന്നതും പാസ്റ്ററൽ കെയർ എന്നുള്ളതാണ്. ഈ പാസ്റ്ററൽ കെയർ എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലൊക്കെ അവിടുത്തെ ആളുകളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആട് മേയ്ക്കലാണ്. അതുകൊണ്ട് ദാവീദ് 23 സങ്കീർത്തനത്തില് യഹോവ എന്റെ ഇടയനാകുന്നു എന്നിങ്ങനെ പറയുന്നു. ദാവീദിന്റെ ജോലിയും ആടുകളെ മേയ്ക്കുക എന്നുള്ളത്, യഹോവ എന്റെ ഇടയനാകുന്നു ദാവീദ് പറഞ്ഞു ആ കോണ്ടെക്സ്റ്റില്. അതേ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ് ക്രിസ്തീയ പൗരോഹിത്യത്തെ കുറിച്ചും അല്ലെങ്കിൽ പൗരോഹിത്യത്തിന്റെ ഉന്നത പടികളെ കുറിച്ചും സഭ മനസ്സിലാക്കാനും പറയാനും ആഗ്രഹിക്കുന്നത്. ഓരോ ആട്ടിടയനും ഒരു വഴിയുണ്ട്. ആ വഴി കൊണ്ട് ആടുകളെ തല്ലാനല്ല ഉപയോഗിക്കുന്നത്, നേരെ മറിച്ച് കൂട്ടം തെറ്റിപ്പോകുന്ന ആടുകളെ ഈ വഴി കൊണ്ട് ചേർത്ത് കൂട്ടത്തിന്റെ അകത്തേക്ക് നിർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പ്രത്യേകമായിട്ട് പറയാം. ഇടയൻ ഈ ആടുകളെ നയിച്ചുകൊണ്ട് മുമ്പിൽ നടക്കും. ആടുകളെല്ലാം ആ ഇടയനോട് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിക്കി തിരക്കി ഇങ്ങനെ നടക്കും. ഒരു വലിയ ആട്ടിൻപറ്റം മുഴുവൻ ഇങ്ങനെ ഇടയനോട് ചേർന്നാണ് ആടുകൾ നടക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരാടിന് എന്തെങ്കിലും മുറിവോ ബുദ്ധിമുട്ടോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടയൻ ആ ആടിനെ കയ്യിലെടുത്തുകൊണ്ട് നടക്കും, കളയത്തില്ല. ആടിനെ കയ്യിലെടുത്ത് അതിനെ ശുശ്രൂഷിച്ച് അത് നടക്കാൻ പരുവത്തിലാകുന്ന വരത്തേക്ക് അതിനെ എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഇടയന്റെ ചിത്രമാണ് പുതിയ നിയമം പൗരോഹിത്യത്തെ കുറിച്ച് പറയുന്നത്. ഇടയൻ അടിയിലേറ്റു, ആടുകൾ ചിതറിപ്പോയി എന്ന് കർത്താവിനെ കുറിച്ച്, കർത്താവിന്റെ കഷ്ടാനുഭവത്തെ കുറിച്ച് പറയുന്നതും ഇതേ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ആട്ടിടയന്റെ പ്രധാനപ്പെട്ട ജോലി ആടുകളെ മേയ്ക്കുക എന്നുള്ളതാണ്. ആടുകൾക്ക് ആവശ്യമായിരിക്കുന്ന ഭക്ഷണം കൊടുക്കുക, ആടുകൾക്ക് ആവശ്യമായിരിക്കുന്ന വെള്ളം ഉള്ള സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോയാക്കുക, അവിടെ ആടുകൾ വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് ഇടയന്റെ പ്രധാനപ്പെട്ട ജോലി. ഇന്ന് നമ്മുടെ സഭയിലെ അജപാലന ദൗത്യത്തെ കുറിച്ചും ഉള്ള നമ്മുടെ ഒരു ചിന്ത ഈ പശ്ചാത്തലത്തിൽ നമ്മളൊന്ന് പുനർവിചിന്തനം ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് നമ്മൾ എന്നുള്ളൊരു അഭിപ്രായം ഒരു പരിധിവരെ എനിക്കുണ്ട്. നമുക്ക് പല മറ്റു പല ഹൈലൈറ്റ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വന്നുകൂടുന്നുണ്ട്. പലപ്പോഴും പല ആളുകളും വളരെ താല്പര്യപരിസരം ചാരിറ്റിയെ കുറിച്ച് പറയാറുണ്ട്. കൂടുതൽ പണം കൊടുക്കുന്ന വ്യക്തികൾ കൂടുതൽ വിശുദ്ധരാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഓരോ ഇടവകയിലെയും ആളുകൾ ദൈവസന്നിധിയിലേക്ക് വരുന്നുണ്ട് എന്ന് ഉറപ്പു വരുത്താൻ ഓരോ ഇടവക അധ്യക്ഷനും ചുമതലയുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തിൽ കൂടെ ബഹുമാനപ്പെട്ട ബേബി വർഗീസൻ ഒന്നും കൂടി ഊന്നി പറയുകയാണ്. ഇനിയും അടുത്തത് ബിഷപ്പിനെ കുറിച്ചാണ് പറയാം. എപ്പിസ്കോപ്പോസ് അല്ലെങ്കിൽ മെത്രാസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം കൂടെ കൂട്ടത്തിൽ പറയാം. ബിഷപ്പ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷാണ്, ഗ്രീക്ക് ഭാഷയിൽ അതിനെ എപ്പിസ്കോപ്പോസ് എന്ന് വിളിക്കും. മെത്രാൻ എന്ന വാക്ക് അത് സുറിയാനിയിലും അറബിയിലും ഒക്കെ ഉള്ളതാണ്. സുറിയാനിയിലും അറബിയിലും ഒക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് മെത്ര. അത് മലയാളത്തിലേക്ക് വന്നിരിക്കുന്നു. മെട്രോപോളിറ്റൻ എന്നുള്ള ഗ്രീക്ക് വാക്ക് വാക്കിൽ നിന്നാണ് അത് യഥാർത്ഥത്തിൽ വരുന്നത്. മെട്രോപോലിസ് എന്ന ഗ്രീക്ക് വാക്കിന്റെ അർത്ഥം വലിയ സിറ്റി എന്നാണ്. വലിയ സിറ്റിയുടെ ബിഷപ്പിനെ മെട്രോപോലിറ്റൻ എന്ന് വിളിച്ചു. അതിൽ നിന്നും വന്ന ഒരു മലയാളം വാക്കും അറബി വാക്കും സുറിയാനി വാക്കും ഒക്കെയാണ് മെത്ര. മെത്രാന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് തന്റെ ഇടവകയുടെ മുമ്പിൽ നടക്കുക എന്നാണ്. ആദിമസഭയിൽ ഒരു പ്രധാനപ്പെട്ട സിറ്റിയിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു. ആ ഒരു പള്ളിയിൽ ബിഷപ്പാണ് വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇഗ്നാത്തിയോസ് അന്ത്യോക്യയിൽ ഇഗ്നാത്തിയോസ് അന്ത്യോക്യ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്, ബിഷപ്പിനെ കൂടാതെ മാമോദീസായോ വിശുദ്ധ കുർബാനയോ അപ്പം നുറുക്കലോ ഒന്നും പാടില്ല. അതായത് ആരാധനാ സമൂഹം അതിന്റെ തല കൂടാതെ യാതൊരു ശുശ്രൂഷകളും നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഷപ്പ് എവിടെയാണോ അവിടെ സഭ ഒരുമിച്ച് കൂടണം. ബിഷപ്പ് സന്നിഹിതനാകുന്ന സ്ഥലത്ത് ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ടെന്നും അതുമൂലം കാതോലികമായ അല്ലെങ്കിൽ യൂണിവേഴ്സലായ സഭ അവിടെ ഉണ്ടെന്നും ഇതുമൂലം പറയുന്നുണ്ട്. സഭ ക്രിസ്തുവിന്റെ തലയായിരിക്കുന്നത് പോലെ ഓരോ ഇടവകയുടെയും തലയായിരിക്കുന്നു ബിഷപ്പ്. ഇനിയും ഒരു പ്രാദേശിക സഭയിലും ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്നത് ബിഷപ്പ്. ആഗമന സഭയുടെ പ്രാദേശിക ഇടയനാണ് ബിഷപ്പ് എന്ന നിലയിൽ. ആഗമന സഭയുടെ പ്രാദേശിക ഇടയനാകുന്ന ബിഷപ്പ് എന്ന നിലയിലാണ് ആദിമ സഭയിൽ ഈ ബിഷപ്പ് എന്ന് പറയുന്ന ഒരു ഒരു സ്റ്റാഫ് ഒരു ഒരു സിസ്റ്റം അല്ലെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടായത്. ഇനി ബിഷപ്പിനെ തെരഞ്ഞെടുക്കുമ്പോൾ അയാൾക്ക് ചില പ്രത്യേകതകളും ഉണ്ടായിരിക്കണം എന്നും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം 3 ഒന്ന് മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അതിശക്തമായിട്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ബിഷപ്പിന്റെ ക്വാളിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ബിഷപ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുടെ ക്വാളിറ്റിയെ കുറിച്ച് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ തലയിൽ കൈവരിച്ച് അധികാരപ്പെടുത്തിയാണ് ആ സ്ഥാപനം അവർക്ക് നൽകുന്നത്. ആത്മാവും ജ്ഞാനവും നിറഞ്ഞ നല്ല സാക്ഷ്യമുള്ള 7 ആദിമസഭ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ അപ്പോസ്തോലന്മാർ കൈവച്ചു, അവരുടെ മേൽ കൈവച്ച് അവർ പ്രാർത്ഥിച്ചു എന്ന് 7 ചെമ്മാശന്മാരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും അവർക്ക് പട്ടം കൊടുത്തതിനെ കുറിച്ചും അപ്പോസ്തല പ്രവൃത്തികൾ 6:1-6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ത്യോക്യയിലെ സഭയുടെ നേതാക്കന്മാര് പൗലോസിന്റെയും ഭർണബാസിന്റെയും തലയിൽ കൈവച്ച് അവരെ സുവിശേഷ വേലയ്ക്കായിട്ട് അയച്ചുവെന്ന് അപ്പോസ്തല പ്രവൃത്തികൾ 13:1-3 വരെയുള്ള കാര്യങ്ങളിലെ വാക്യങ്ങളിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരു പൗരോഹിത്യ സ്ഥാനാർത്ഥിയുടെ വിശ്വാസം, ജീവിതം എന്നിവയെ കുറിച്ച് പരിശുദ്ധ സഭ നൽകുന്ന ഒരു പൊതു സാക്ഷ്യമാകുന്നു കൈവം. 2, പരിശുദ്ധ സഭയിലെ ശുശ്രൂഷകൾ നടത്തുന്നതിന് പരിശുദ്ധാത്മാവ് പ്രത്യേകമായിട്ട് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നു എന്ന് ഇതുമൂലം മനസ്സിലാകുന്നു. 3, ഈ കൈവെപ്പ് നൽകുന്നതിലൂടെ ഈ വ്യക്തിക്ക് പ്രത്യേകമായ അധികാരം ലഭിക്കുന്നു എന്നും പരിശുദ്ധ സഭ തന്റെ ജനങ്ങളോട് അല്ലെങ്കിൽ തന്റെ മക്കളോട് പറയുക. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടി നിനക്ക് ലഭിച്ച കൃപാവരം ഉപേക്ഷയായി വിചാരിക്കരുതെന്നും യാതൊരുവിന്റെ മേലും വേഗത്തിൽ കൈവെക്കരുതെന്നും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന് 1 14:14 5:22 ഇത് വായിക്കുന്നത്. ഒരുവന്റെ മേലും വേഗത്തിൽ കൈവെക്കരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആർക്കെങ്കിലും പട്ടം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായതിനു ശേഷം മാത്രമേ പട്ടം കൊടുക്കാവൂ എന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 3 സ്ഥാനങ്ങളാണ് ഇന്ന് പരിശുദ്ധ സഭയില് പൗരോഹിത്യ ശുശ്രൂഷ നടത്തുന്നത്. എപ്പിസ്കോപ്പ അഥവാ മെത്രാപ്പൊലീത്ത, ശശിഷ അഥവാ അച്ഛൻ, 3 ചെമ്മാശൻ. എപ്പിസ്കോപ്പന്മാര് എന്ന് പറയുന്നതും ശശിഷന്മാരെന്ന് പറയുന്നതും ആദിമ സഭയിൽ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിന്റെ പകുതി വരെയും പരസ്പരം ഇന്റർമിംഗിൾ ചെയ്ത് ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ്. ആരാണ് അച്ഛൻ ആരാണ് മെത്രാശൻ എന്നൊരു വ്യത്യാസം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ അച്ഛൻ എന്നുള്ള വ്യത്യാസം ഉണ്ടായി വന്നത്. അതായത് ക്രിസ്ത്യാനികളുടെ എണ്ണം വർദ്ധിക്കുകയും ഒരേ സിറ്റിയിൽ തന്നെ ഒരുപാട് കോൺഗ്രിഗേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് കൂട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തപ്പോൾ എല്ലാ കൂട്ടത്തിലും ഒരു ബിഷപ്പിന് ചെന്നെത്താൻ ഒക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് പ്രത്യേകമായിട്ട് ആ സഭയിലെ മൂപ്പന്മാരെ ആ സഭയിലേക്ക് കൊള്ളാവുന്ന അവിടുത്തെ ലോക്കലായിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുത്ത് അവർക്ക് ചുമതല കൊടുത്തുകൊണ്ട് അവരെ നിയമിച്ച ആക്കിയ ഒരു പതിവ് വന്നു. അപ്പോൾ ഒരു ബിഷപ്പ് സിറ്റിയുടെ നടുക്ക് ഉള്ള പള്ളിയിൽ ചൊല്ലുന്ന എന്തെല്ലാം കാര്യങ്ങൾ നടത്തുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഈ പറഞ്ഞ മൂപ്പൻ അഥവാ അച്ഛൻ ആ ലോക്കൽ ചർച്ചിലും നടത്തി വന്നു. അങ്ങനെയാണ് ഈ വൈദികരുടെ സ്ഥാനവും മെത്രാപ്പൊലിത്തയുടെ സ്ഥാനവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടായി വന്നത്. ഒരു സിറ്റിയിലുള്ള എല്ലാ വൈദിക സ്ഥാനങ്ങളുടെയും അധ്യക്ഷനായിരിക്കുന്ന ആളെ ബിഷപ്പ് എന്ന് വിളിച്ചു വന്ന് അല്ലെങ്കിൽ ബിഷപ്പ് എന്ന് പറഞ്ഞ സ്ഥാനത്തിരിക്കുന്ന ആളാണ് അവരുടെ എല്ലാവരുടെയും അധ്യക്ഷൻ എന്നുള്ള ഒരു രീതി വന്നു. എന്നിട്ട് ഈ ലോക്കൽ ഈ ചെറിയ സിറ്റികളുടെ എല്ലാം കൂടെ വലിയൊരു സിറ്റിയുണ്ട്. ആ വലിയ സിറ്റിയിൽ തലസ്ഥാനം എന്ന് പറയാം. ആ വലിയ സിറ്റിയിലിരിക്കുന്ന ബിഷപ്പിനെ കാതോലിക്ക അഥവാ പാത്രീസ് എന്നുള്ള പേര് കൊണ്ട് വിളിക്കാനുണ്ട്. അങ്ങനെയാണ് ഇന്ന് സഭയിൽ നമ്മൾ കാണുന്ന കാതോലിക്ക അല്ലെങ്കിൽ പാത്രീസ് പാത്രീസിന്റെ അല്ലെങ്കിൽ കാതോലിക്കയുടെ പാത്രീസിന്റെ കീഴിൽ അനേകം മെത്രാപ്പൊലീസന്മാര് മെത്രാപ്പൊലീസന്മാർക്ക് കീഴിൽ വൈദികര് എന്നിങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ടായി വന്നത്. വൈദികൻ എന്നുള്ളതിന് ഗ്രീക്ക് ഭാഷയിൽ പ്രസ്ബിറ്ററോസ് എന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ എൽഡർ എന്നും അതിന് മൂപ്പൻ അല്ലെങ്കിൽ കശീശ എന്നും ഒക്കെയുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഇനി ചെമ്മാശന്മാർ എന്ന് പറയുന്ന ആളുകള് നമ്മൾ ശംശോനോ എന്ന സുറിയാനി വാക്ക് ശാമേഷ് എന്ന സുറിയാനി വാക്കിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. തമിഴിലാണ് മലയാളത്തിലും ശെമ്മാശൻ എന്ന് ഉള്ള വാക്ക് ഉണ്ടായി വന്നത്. അതിന്റെ ഒരു ലോക്കൽ രൂപമാണ് ചെമ്മാശൻ എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ മാത്രമുള്ള ഒരു സംഗതി. ഇപ്പം അമേരിക്കയിൽ ഉള്ള നമ്മുടെ അമേരിക്കൻ ജനിച്ചു വളർന്ന ആളുകൾ മിക്കവാറും ഒക്കെ ചെമ്മാശൻ എന്ന് CHEMASEN എന്ന് എഴുതി കാണുന്ന ഒരു രീതി കണ്ടിരുന്നു. സത്യത്തില് അത് മലയാളത്തിന്റെ മലയാളം വാക്കിന്റെ ഇംഗ്ലീഷീകരിക്കപ്പെട്ട രൂപമാണ്. യഥാർത്ഥത്തില് മലയാളത്തിലുള്ള വാക്ക് എന്ന് പറയുന്നത് മലയാള കൊളോക്കിയൽ വേർഡ് എക്സ്പ്രഷന്റെ ഇംഗ്ലീഷീകരിക്കപ്പെട്ട രൂപമാണ് ഈ ചെമ്മാശൻ എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിക്കുന്ന ആ വാക്ക് ലോക്കലായിട്ട് എല്ലാവരും പറയുന്നത് അവൻ ചെമ്മാശനായി അല്ലെങ്കിൽ അദ്ദേഹം ചെമ്മാശനായി എന്നിങ്ങനെ പറയുക. സത്യത്തിൽ ആ വാക്ക് കറക്റ്റായിട്ടുള്ള വാക്ക് ചെമ്മാശൻ എന്നാണ്. അത് ഒരു ഒരു ഒബ്സർവേഷൻ എന്നുള്ള നിലയില് ഞാൻ പറഞ്ഞിരുന്നു. ചുരുക്കത്തിൽ സഭ രണ്ടാം നൂറ്റാണ്ടിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ രണ്ടാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോൾ തന്നെ സഭയില് മൂന്ന് വൈദിക സ്ഥാനികൾ ഉണ്ടായി. എപ്പിസ്കോപ്പ, കശീശ, ചെമ്മാശൻ അല്ലെങ്കിൽ ശംശോനോ എന്നിങ്ങനെ മൂന്ന് സ്ഥാനങ്ങൾ ഉണ്ടായി. ഇതിനെ ത്രീ ഫോൾഡ് മിനിസ്ട്രി എന്നാണ് വിളിക്കുന്നത് എന്ന് കൂടെ കൂട്ടത്തില് പറയാൻ ആഗ്രഹിക്കും. ഇനി നാലാമത്തെ പാഠം വിവാഹത്തെ കുറിച്ചാണ്. വിവാഹം എന്ന് പറയുന്നത് പഴയ നിയമത്തില് വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരു സ്ത്രീ കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നതോടുകൂടി അവൾക്ക് രക്ഷ ലഭിക്കും എന്ന് യഹൂദന്മാരെ ചിന്തിച്ചു. എന്നാൽ അതുകൊണ്ടാണ് അബ്രഹാമിനോട് പറയുന്നത് നിന്റെ സന്തതി ആകാശത്ത് നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽത്തരി പോലെയും അത്യന്തം വർദ്ധിപ്പിക്കും. കുഞ്ഞുങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നത് മൂലം ഒരു സ്ത്രീക്കും ഒരു കുടുംബത്തിനും രക്ഷയുണ്ടാകുന്നു എന്ന് പ്രത്യേകമായിട്ട് ആ കാലത്ത് ചിന്തിച്ചു. നീ എന്റെ വാക്കനുസരിച്ചുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന് എന്ന് ദൈവം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ പറയുന്നതും ഇതേ കോണ്ടെക്സ്റ്റിൽ തന്നെയാണ്. കുഞ്ഞുങ്ങളില്ലെങ്കിൽ അതൊരു ശാപമായിട്ട് കണക്കാക്കിയിരുന്നു. അങ്ങനെയാണ് കുഞ്ഞുങ്ങളില്ലാതിരുന്ന എൽക്കാനായുടെ ഭാര്യയായിരിക്കുന്ന ഹന്ന ദൈവസന്നിധിയില് ഹൃദയം പകർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് നമ്മൾ കാണുന്നത്. എലി പുരോഹിതൻ അവളോട് സംസാരിക്കുന്നതും അങ്ങനെ അവൾക്ക് ശമുവേൽ എന്ന് പറയുന്ന ഒരു കുഞ്ഞുണ്ടാകുന്നതും നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. ഹാഗാർ ഉണ്ടായി, സാറായ്ക്ക് മക്കളില്ലായിരുന്നു. സാറ വളരെ സങ്കടപ്പെട്ടതിന്റെ കോണ്ടെക്സ്റ്റും ഇത് തന്നെയാണ്. പഴയ നിയമത്തിൽ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് തന്നെ പല ഭാര്യമാര് അനുവദിക്കപ്പെട്ടു ഇരുന്നു. ഉത്തമഗീതം എന്ന പുസ്തകം നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ഈ ബഹുഭാര്യാത്വം അല്ലെങ്കിൽ പോളി ഗമി എന്ന് പറയുന്ന ആ സംഗതി, അത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഭർത്താവും ഒരു ഭാര്യയും പരസ്പരം ബന്ധത്തിൽ വരുന്നു എന്നും ആ ബന്ധം ദൈവവും അല്ലെങ്കിൽ സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധത്തിന് താരതമ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംഗതിയായിട്ട് വരുന്നു എന്നുള്ളതും നമുക്ക് കാണാനുണ്ട്. പുതിയ നിയമത്തിലേക്ക് സാവധാനം നമ്മൾ വരികയാണെങ്കിൽ വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുണ്ടാകുക എന്നുള്ളതല്ല, അതിലും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാം. ഒരു കുഞ്ഞു ജനിച്ച് അതുമൂലം സ്ത്രീ രക്ഷപ്പെടുന്നു എന്ന് ചിന്തിക്കുന്നില്ല. അതിനെ മറിച്ച് വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടുകൂടി പാർത്താൽ ഒരു സ്ത്രീക്ക് രക്ഷ ലഭിക്കുന്നു എന്നാണ് പരിശുദ്ധനായ പൗലോസ് ലീഗ തീമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 2-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നത്. ഇനി പുതിയ നിയമത്തിലെ കർത്താവിന്റെ അടുത്ത് പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലും ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് വിവാഹത്തെ കുറിച്ച്. ഒരു പട്ടണത്തിലെ ഒരാൾക്ക് ഒരുവന് ഭാര്യ ഉണ്ടായിരുന്നു, അവൻ മരിച്ചുപോയി, മക്കളുണ്ടായില്ല. അവന്റെ സഹോദരൻ സ്ത്രീ വിവാഹം കഴിച്ച് ആ സ്ത്രീക്ക് മക്കള് ജനിക്കണം എന്നാണ് പഴയ നിയമത്തിൽ പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ ദേവര ധർമ്മം എന്ന് പറഞ്ഞിരുന്നു. അതായത് ഭർത്താവിന്റെ അനിയനെയാണ് ദേവരൻ എന്ന് വിളിക്കുന്നത്, ദേവര ധർമ്മം എന്ന് വിളിച്ചിരുന്നു. സ്ത്രീക്ക് മകനുണ്ടാകുന്ന ഈ രണ്ടാമത്തെ ആളും മരിച്ചുപോയി, മൂന്നാമത്തെ ആളും മരിച്ചു, അങ്ങനെ 7 പേർക്ക് ഭാര്യയായിരുന്നു. പുനരുദ്ധാരത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായി തീരും എന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവ് പറയുന്നു, പുനരുദ്ധാരത്തിൽ വിവാഹം കഴിക്കുന്നതില്ല, വിവാഹത്തിന് കൊടുക്കപ്പെടുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ഈ കോണ്ടെക്സ്റ്റിലാണ് വിവാഹ ബന്ധം ഭൂമിയിൽ മാത്രം ഉള്ള ഒരു സംഗതിയാണെന്നും, ഭൂമിയില് വിവാഹബന്ധം മരണം ഭർത്താവിനെയും ഭാര്യയെയും തമ്മിൽ വേർതിരിക്കുന്നതോടുകൂടി ആ വിവാഹബന്ധം അഴിഞ്ഞു പോകുന്നു എന്ന് പാശ്ചാത്യ ചിന്തയിൽ ഉള്ളത്. കത്തോലിക്ക സഭയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിലെ പുനർവിവാഹം ചെയ്യുന്നതിന് അനുവദിക്കുന്നത്. എന്നാൽ ഓർത്തഡോക്സ് സഭയില് ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് മറ്റൊരർത്ഥത്തിലാണ്. ദേവര വിവാഹത്തെ കുറിച്ച് മാത്രം, അതായത് ഭർത്താവിന്റെ അനുജൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനെ കുറിച്ച് മാത്രമേ കർത്താവ് ഇതുമൂലം ഉദ്ദേശിക്കുന്നുള്ളൂ. ക്രിസ്തീയ വിവാഹം എന്ന് മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്ന് അലക്സാണ്ട്രിയയിലെ ക്ലിമ്മീസ് ഈ വാക്യത്തെ ഉദ്ധരിച്ച് പറയും. കർത്താവ് വിവാഹത്തെ നിഷേധിക്കുകയല്ല, പുനരുദ്ധാനത്തിലും ജഡീകമായ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ള ചിന്തയെ തിരുത്തുകയാണ് എന്ന് പറയുക. വിവാഹമോചനത്തെ യേശു വിലക്കുന്നുണ്ട്. ഒരാൾക്ക് വിവാഹമോചനം ആവശ്യമാണ് എങ്കിൽ വിശ്വാസ വഞ്ചന അല്ലാതെ മറ്റൊരു കാരണങ്ങൾ കൊണ്ടും വിവാഹം മോചനം അനുവദിക്കാൻ പാടില്ല എന്ന് കർത്താവ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരാളുടെ ഭാര്യ മരിച്ചാൽ അല്ലെങ്കിൽ ഒരാളുടെ ഭർത്താവ് മരിച്ചാൽ ആ വിവാഹബന്ധം അവസാനിക്കുന്നു എന്ന് ഒരു ചിന്ത പൗലോസിന്റെ എഴുത്തുകളിലും ഇല്ല. സ്നേഹത്തെ കുറിച്ച് പറയുമ്പോൾ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായത്തില് അദ്ദേഹം പറയുന്നു, സ്നേഹം ഒരു നാൾ ഉതിർന്നു പോവുകയില്ല, ഒരു നാൾ നശിച്ചു പോവുകയില്ല. അവിവാഹിത ജീവിതം നല്ലതാണ് എന്നും ഇക്കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവാഹ ജീവിതത്തെ കുറിച്ച് പൗലോസ് പറയുന്നത്. എന്നാൽ ഓർത്തഡോക്സ് സഭയിൽ രണ്ടാം വിവാഹം അതുകൊണ്ട് അനുവദിക്കുന്നില്ലേ? ഉണ്ട്. അതിന്റെ കാരണം ഇതാണ്, ഒരാൾക്ക് അവനവനെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഇന്ദ്രിയ ജയം ഒരാൾക്ക് ഇല്ല എങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ പാപം ചെയ്യുന്നതിനേക്കാളും നല്ലത് വിവാഹം കഴിക്കുകയാണ് എന്ന് പരിചിതനായ പൗലോസിലേ ആ കോരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 7-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓർത്തഡോക്സ് സഭ പുനർവിവാഹം അനുവദിക്കുന്നത്. ഇവിടെ ജിതേന്ദ്രിയത്വം എന്നുള്ള വാക്കുകൊണ്ട് ലൈംഗികമായ കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് ആര് ദയവായിട്ട് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അത് മാത്രമാണ് ചിന്തിക്കുന്നത് ആര് ദയവായിട്ട് ചിന്തിക്കുന്നത്? എന്താണ് ജിതേന്ദ്രിയത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചില ആളുകൾക്ക് ഒരു കമ്പാനിയൻ ആവശ്യമായിരിക്കും. ഒറ്റയ്ക്കിരിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവർ ഒറ്റയ്ക്കിരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മൂലം അഴിലുന്നതിനേക്കാളും നല്ലത് വിവാഹം കഴിക്കും. ഇത് വെറുതെ ലൈംഗികത എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഇടുങ്ങിയ ചട്ടക്കൂടില് അതിനെ കാണരുത്. ഓർത്തഡോക്സ് സഭ പുനർവിവാഹത്തെ അനുകൂലിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റ് പറഞ്ഞ് വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ദയവായിട്ട് എല്ലാവരെയും ഓർമ്മിപ്പിക്കാൻ ഈ സാഹചര്യം ഉപയോഗിക്കുക. റോമക്കാരുടെ പട്ടണത്തിൽ സിവിൽ മാരേജ് ഉണ്ടായിരുന്നു. സിവിൽ മാരേജ് നടത്തിയിട്ട് അവര് പള്ളി വന്ന് ഒരുമിച്ച് വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ പരിശുദ്ധ സഭ അവരെ ഭാര്യാഭർത്താക്കന്മാരായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവരെ പരിശുദ്ധ സഭയെ അറിയിക്കണമെന്നും ആധിപസഭയില് പ്രത്യേകമായിട്ട് പിതാക്കന്മാര് പറഞ്ഞിരുന്നു. എന്നാൽ 4-ാം നൂറ്റാണ്ടൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ സഭയും രാജ്യവും, അല്ലെങ്കിൽ സഭയും പൊളിറ്റിക്കൽ സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു 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 വന്നു കഴിഞ്ഞപ്പോഴത്തേന് പള്ളിയിൽ നടത്തുന്ന കല്യാണം തന്നെയാണ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സിവിൽ മാരേജ് എന്നും ഒക്കെ ഉള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അപ്പോൾ ഈ ദമ്പതികളെ കിരീടം ആഘോഷിച്ചുകൊണ്ട് ഒരു കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമായിട്ട് അഭിഷേകം ചെയ്തുകൊണ്ട് ഭാര്യാഭർത്താക്കന്മാരായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ്. ഈ രീതിയാണ് ഇന്നും സോറി വിവാഹ ശുശ്രൂഷയിൽ നടക്കുന്നത്. സുറിയാനി സഭയിലെ വിവാഹ ശുശ്രൂഷയ്ക്ക് പറയുന്ന വാക്ക്, സുറിയാനി പറയുന്ന വാക്ക് സുവോഗോ എന്ന്, സുവോഗോ എന്നുള്ള വാക്കിന് ഒരുമിച്ച് ചേരൽ എന്നാണ് അർത്ഥം. അവര് രണ്ടുപേരും ഒരു ശരീരമായി തീരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഈ വാക്ക് നമ്മൾ മനസ്സിലാക്കണം. എഡേസായിലെ പരിശുദ്ധനായ യാക്കോബാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വിവാഹ കൂദാശ എഴുതിയുണ്ടാക്കിയത്. ഈ എഡേസായിലെ യാക്കോബിനെ കുറിച്ച് നേരത്തെയും പറഞ്ഞിരുന്നു, മാമോദീസായുടെ ക്രമം സെവറിസ് ഫ്രാൻസിസ് എഴുതി ഉണ്ടാക്കിയത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എഡേസായിലെ യാക്കോബാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. വിവാഹ കൂദാശയ്ക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് മോതിരം വാഴ്വ്, അത് വിവാഹ നിശ്ചയത്തിന്റെ അടയാളമായിട്ടും, രണ്ട് കിരീടം വാഴ്വ്, അത് വിവാഹത്തിന്റെ അടയാളമായിട്ടും പരിശുദ്ധ സഭ കാണുന്നുണ്ട്. സ്നേഹത്തിന്റെ കൂദാശ എന്നാണ് വിവാഹത്തെ കുറിച്ച് പരിശുദ്ധനായ ഈവാനിയോസ്, അതായത് കോസ്തന്തിനോ പോലീസിലെ പത്രക്കീസ് ആയിരുന്ന പരിശുദ്ധനായ ഈവാനിയോസ് അല്ലെങ്കിൽ സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നത്, ദൈവത്തിന്റെ വാഗ്ദാനവും ദൈവത്തിന്റെ വിശ്വസ്തതയും എത്ര കണ്ട ആഴമേറിയതായിരുന്നു, അതുപോലെയാണ് ഈ വിവാഹ കൂദാശയും എന്ന് മോതിരം വാഴ്വിന്റെ ശുശ്രൂഷയും കൂടി സഭ പഠിപ്പിക്കുന്നു. ആ വിശുദ്ധിയും വിശ്വസ്തതയും സ്നേഹവും ദൈവത്തോട് പരസ്പരവും ദാമ്പത്യ ജീവിതത്തിലൂടെ ഈ ദമ്പതികൾ കാണിക്കണം എന്ന് ആണ് ഒന്നാം ശുശ്രൂഷയുടെ അർത്ഥം. രണ്ടാം ശുശ്രൂഷയില് കിരീട വാഴ്വ് നടത്തുന്നു. ഇനി കേരളത്തിലെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ പുരുഷന്റെ രൂപമുള്ള താലി കെട്ടുന്ന ഒരു ചടങ്ങും ഉണ്ട്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി കുരിശിലൂടെയാണ് പുതുക്കി സ്ഥാപിക്കപ്പെട്ടത്. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പുതുക്കി നിശ്ചയിക്കപ്പെട്ടതുപോലെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധവും പുനർ നവീകരിക്കപ്പെടുന്നു. അത് കുരിശിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ, കുരിശെന്ന പശ്ചാത്തലത്തിൽ അല്ലെ, കുരിശെന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ പുനർനവീകരിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. വാടാത്ത കിരീടം പ്രാപിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധന പൗലോസ്ലീഹ ഞാൻ നല്ല കോർപ്പ് എഴുതി ഓട്ടം തികച്ചു, അതുകൊണ്ട് നീതിയുടെ കിരീടം പ്രാപിക്കും എന്ന് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. അതുപോലെ തേജസ്സിന്റെ വാടാത്ത കിരീടത്തെ കുറിച്ച് പത്രോസ് പരിശുദ്ധനായ പത്രോസ്ലീഹ ഒന്നാം ലേഖനം അഞ്ചാമത്തെ ഞാൻ നാലാം വാക്യത്തില് പറയുന്നുണ്ട്. കോരിന്തർക്കെഴുതി ഒന്നാം ലേഖനം ഒമ്പതാമത്തെ 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിലും ഇങ്ങനെ ഒരു കിരീടം പ്രാപിക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്താണ് ഈ കിരീടം? അത് ജയത്തിന്റെ അടയാളമാണ്. ലോകത്തിൽ വിജയത്തിന്റെ അടയാളമായിട്ട് ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും തമ്മിൽ രാജാവും രാജ്ഞിയുമായിട്ട് അഭിഷേകം ചെയ്യുന്നു എന്നാണ് ഈ വിവാഹ കൂദാശയുടെ പ്രത്യേകമായ അർത്ഥമെന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഇനി കുമ്പസാരത്തെ കുറിച്ച് പറയാം. എന്താണ് കുമ്പസാരം? കുമ്പസാരം എന്ന് പറഞ്ഞാൽ പാപങ്ങൾ മോചിക്കപ്പെടുന്ന ശുശ്രൂഷ എന്നാണ് അർത്ഥം. പാപം, രോഗം, മരണം ഇത് മൂന്നും ഒരുമിച്ച് പോകുന്ന ഒരു സംഗതികളാണെന്നും അതിൽ നിന്നുള്ള വിടുതലായിട്ട് ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ടാണ് പാപമോചനം നൽകപ്പെടുന്നത് എന്നും അതിന്റെ ഒരു കാരണമാണ് കുമ്പസാരം എന്നും നമ്മുടെ സഭ പ്രത്യേകമായിട്ട് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. മർക്കോസ് എഴുതിയ സുവിശേഷം രണ്ടാം അധ്യായത്തിൽ തളർവാള രോഗിയോട് കർത്താവ് പറയുന്നു, നീ നിന്റെ കിടക്ക എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നിനക്ക് ആത്മീയവും ശാരീരികവുമായ സൗഖ്യം ലഭിക്കാൻ തക്കവണ്ണം നിന്റെ പാപങ്ങൾ മോചിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ പാപം മോചിക്കുന്നതിലൂടെ രോഗം ഭേദമാകപ്പെടുന്നു എന്ന് ആദിമ സഭ മുതലേ ചിന്തിച്ചിരുന്നു. ഇന്ന് ലോകത്തിലെ പല രോഗങ്ങളെ കുറിച്ചും പറയുന്നത് സൈക്കോസോമാറ്റിക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് മനസ്സും ശരീരവും തമ്മിൽ വളരെ ആഴമേറിയ ബന്ധമുണ്ടെന്നും മനസ്സിന് പാപങ്ങൾ മൂലം രോഗം സംഭവിച്ചാൽ അത് ശരീരത്തിലേക്ക് പകർന്നു വരുന്നു എന്നും ഇതുമൂലം ശാസ്ത്രവും പറയുന്നുണ്ട്. അതുകൊണ്ട് കുമ്പസാരം എന്ന് പറയുന്നത് ശരീരത്തിന്റെ രോഗം മാറാനും മനസ്സിന്റെ രോഗം മാറാനുമുള്ള മരുന്നാണ് എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് അപ്പോസ്തലന്മാരുടെ സമൂഹത്തിന് പാപങ്ങൾ മോചിപ്പിക്കാനുള്ള അധികാരം യേശു ക്രിസ്തു നൽകി. അതുകൊണ്ട് കർത്താവ് പറയുന്നു, പത്രോസിന് നീ പത്രോസ് യേശു ക്രിസ്തുവിന്റെ നീ ദൈവത്തിന്റെ പുത്രനായ ജീവനുള്ള ക്രിസ്തു ആകുന്നു എന്ന് യേശു പറയുമ്പോൾ ആ പത്രോസിന് പാപങ്ങളെ മോചിക്കാനും അഴിക്കാനും ഒക്കെയുള്ള അധികാരം നൽകുകയാണ്. അതുകൊണ്ട് സഭയെ ഓരോ സദസ്യനായിരിക്കുന്ന പട്ടക്കാരൻ പാപമോചനം നൽകുന്നു. അത് പട്ടക്കാരൻ പാപമോചനം നൽകുന്നു എന്ന് പറയുമ്പോൾ അത് പട്ടക്കാരൻ സ്വന്തം കയ്യിൽ എടുത്ത് കൊടുക്കുന്നതല്ല, അല്ലെങ്കിൽ വൈദികൻ സ്വന്തം കയ്യിൽ എടുത്ത് കൊടുക്കുന്നതല്ല, വൈദികനോട് കർത്താവ് പറഞ്ഞതനുസരിച്ച് വൈദികൻ ചെയ്യുന്നു എന്ന് മാത്രമുള്ളൂ. ആരാണ് സത്യത്തിൽ പാപമോചനം കൊടുക്കുന്നത്? അത് കർത്താവ് തന്നെയാണ്. സകല കുദാശകളുടെ കാർമ്മികനായിരിക്കുന്ന യേശുനമ്പുരാനാണ് പാപമോചനം കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു മെത്രാപ്പോലീത്ത ഒരാളുടെ തലയിൽ കൈവച്ച് പാപമോചന പ്രാർത്ഥന ചൊല്ലുമ്പോൾ ആ കൈ എന്ന് പറയുന്നത് ആ വൈദികന്റെ മെത്രാപ്പോലീത്തയുടെ കൈയല്ല, നേരെ മറിച്ച് യേശു ക്രിസ്തുവിന്റെ കൈയാണ്. യേശു ക്രിസ്തുവിന്റെ കൈയാണ് അവിടെ പാപമോചനം നൽകാൻ വേണ്ടിയിട്ട് വീട്ടപ്പെടുന്നത്. പാപങ്ങളെ തമ്മിൽ തമ്മിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് യാക്കോബ് ശ്ലീഹ 5:16 പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആദിമ സഭയില് പാപമോചനം നൽകാൻ തക്കവണ്ണം ഓരോ വ്യക്തിയും പാപമോചനം ലഭിക്കുവാൻ തക്കവണ്ണം ഓരോ വ്യക്തിയും പൊതുവിൽ പാപങ്ങളെ ഏറ്റുപറയുന്നു പറഞ്ഞിരുന്നു. പാപമോചനം ഒരാൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി പള്ളിയുടെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കും. പള്ളിക്കകത്തോട്ട് കയറി വരുന്ന ഓരോ വ്യക്തിയോടും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, എനിക്ക് പാപമോചനം ലഭിക്കണം എന്ന് പറഞ്ഞ് അനുതരും. അങ്ങനെ ഓരോ അനുതാപിയുടെ അനുതാപം പൂർണ്ണമാകുമ്പോൾ മെത്രാപ്പോലീത്തയ്ക്ക് ഇയാളുടെ അനുതാപം പൂർണ്ണമായി എന്ന് തോന്നിയാൽ ആ വ്യക്തിയെ പ്രത്യേകമായ പ്രാർത്ഥനകൾ തലേക്കവിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ട് കുർബാന അനുഭവിക്കാനായിട്ട് അനുവദിച്ചിരുന്നു. പിന്നീട് ഈ ഒരു രീതി അങ്ങ് അങ്ങ് അബ്യൂസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യ കുമ്പസാരം എന്ന് പറഞ്ഞ ഒരു സംഗതി വന്നു. അങ്ങനെ രഹസ്യ കുമ്പസാരം പുരോഗമിച്ചു. സന്യാസിമാരുടെ ഇടയില് ഓരോ സന്യാസിയും തന്റെ പാപങ്ങളെ ഏറ്റുപറയാനായിട്ട് ഒരു കൺഫഷണൽ ഫാദറിന് അടുത്ത് പോകണം എന്ന് പറഞ്ഞു. ഈ കൺഫഷണൽ ഫാദർ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൺഫഷണൽ ഫാദേഴ്സ് അല്ല. ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതകാലത്തേക്ക് മുഴുവനായിട്ട് ഒരു കൺഫഷണൽ ഫാദർ ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയാണ്. അങ്ങനെ ഓരോ കൺഫഷണൽ ഫാദേഴ്സിന്റെ അടുത്ത് പോയി രഹസ്യമായിട്ട് തന്റെ പാപങ്ങൾ ഏറ്റുപറയുകയും മോചനം പ്രാപിക്കുകയും ചെയ്യുന്ന ഒരു രീതി വന്നിരുന്നു. ഇതും രഹസ്യ കുമ്പസാരം തുടരുന്നതിന് ഒരു കാരണമാണ്. എന്നാല് 1215 ഫോർത്ത് ലാറ്ററാൻ സെന്നഹദോസ്, അതായത് റോമിലെ ലാറ്ററൻ ബസലിക്കയിൽ വെച്ച് നടന്ന ഫോർത്ത് സെന്നഹദോസില് പ്രായപൂർത്തിയായവർ ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കുമ്പസാരിച്ചിരിക്കണം എന്നുള്ള ഒരു നിയമമുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ സഭയുടെ 1934 ഭരണഘടനയിൽ എഴുതിയിരിക്കുന്ന വർഷത്തിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിച്ചിരിക്കണം എന്ന് എഴുതിയിരിക്കുന്നതും ഈ കത്തോലിക്ക സഭയുടെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് നമ്മുടെ സഭയിലേക്ക് വന്നുപോയ ഒരു സംഗതിയാണ്. സത്യത്തിൽ എപ്പോഴാ കുമ്പസാരിക്കേണ്ടത്? വർഷത്തിൽ ഒരിക്കൽ കുമ്പസാരിച്ചാ മതിയോ? അതിന് കണക്കൊന്നുമില്ല. ആൾക്ക് എത്ര ആൾ എത്ര പ്രാവശ്യം വേണമെങ്കിലും കുമ്പസാരിക്കാം. ഒരു പ്രാവശ്യം കുമ്പസാരിച്ചാ മതിയോ എന്ന് ചോദിച്ചാൽ പൊതുയോഗത്തിൽ ഇരിക്കാൻ കാനോന പ്രകാരം ഒരു പ്രാവശ്യം കുമ്പസാരിച്ചാ മതി. പക്ഷെ ഒരു പ്രാവശ്യം അല്ല കുമ്പസാരിക്കേണ്ടത്. എത്ര പ്രാവശ്യം വേണമെങ്കിലും കുമ്പസാരിക്കാം, എത്ര പ്രാവശ്യം വേണമെങ്കിലും പാപമോചനം പ്രാപിക്കാം. ഇനിയും നമ്മുടെ സഭയുടെ ഈ കാനോനയെ കുറിച്ച് പറഞ്ഞില്ലോ, 1934 ഭരണഘടനയെ കുറിച്ച് പറഞ്ഞില്ലോ. എന്തിനാണ് അങ്ങനെ ഒരു സംഗതി അവിടെ എഴുതിയിരിക്കുന്നത്? അത് കത്തോലിക്ക സഭയുടെ വേദശാസ്ത്ര പ്രകാരം അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയാവും എന്ന് എനിക്ക് ചിന്തയില്ല. എന്തിനാണ് അവിടെ അത് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാല്, ഒരു പള്ളി എന്ന് പറയുന്നത് വിശ്വാസികളുടെയും വിശുദ്ധന്മാരുടെയും ആരാധിക്കുന്ന സമൂഹമായിരിക്കുന്നത് കൊണ്ട് ആ പള്ളിയെ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കേണ്ട ആളുകൾ വിശുദ്ധരായിരിക്കണം എന്നുള്ള ചിന്തയില്ല. അങ്ങനെ വിശുദ്ധരായിരിക്കുന്ന ആളുകൾ ഒരുമിച്ച് വന്ന് ഒരു തീരുമാനം എടുക്കുമ്പോൾ വിശുദ്ധിയുടെ പൂർത്തീകരണം എന്ന് പറയുന്നത് കുമ്പസാരിച്ച് കുർബാന അനുഭവിച്ച് പാപമോചനം പ്രാപിച്ചവൻ പാപമോചനം പ്രാപിച്ചവനിലാണ് പ്രാപിച്ചവളിലാണ് എന്നുള്ള ഒരു 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 പ്രീ കൺസീവ്ഡ് നോഷനിലാണ് ഈ ഭാഗത്തെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. ഇന്ന് പലരും കുമ്പസാരിക്കാൻ പോകുന്നത് പൊതുയോഗത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുയോഗത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടല്ല കുമ്പസാരിക്കേണ്ടത്. കുമ്പസാരിച്ച് പാപമോചനം പ്രാപിച്ച വിശുദ്ധിയെ പ്രാപിച്ചവൻ പൊതുയോഗത്തിൽ ഇരിക്കാം എന്നുള്ളതാണ്. അതിന്റെ ഹൈലൈറ്റും അതിന്റെ എംഫസിസും 180 degrees തിരിഞ്ഞു പോയില്ല. പാപമോചനം പ്രാപിച്ച് വിശുദ്ധിയെ പ്രാപിച്ചവർ മാത്രമേ പൊതുയോഗത്തിൽ ഇരിക്കാവൂ എന്നുള്ളത്, അല്ല പൊതുയോഗത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് കുമ്പസാരിക്കുക എന്നുള്ളതല്ല. അതുകൊണ്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം കുമ്പസാരിച്ചാൽ പോയി പൊതുയോഗത്തിൽ ഇരിക്കാം എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. വർഷത്തിൽ ആവശ്യമുള്ള സമയത്തൊക്കെ പോയി കുമ്പസാരിക്കണം. ഞാന് ഹുസ്വയ പ്രാവശ്യം കുർബാന അനുഭവിച്ചോളാം. ഹുസ്വയ പ്രാവശ്യം എല്ലാം ആയി അല്ല, പാപമോചനം കുമ്പസാരിച്ച് പാപമോചനം പ്രാപിക്കേണ്ടിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇനി രോഗികളുടെ തൈലാഭിഷേകത്തെ കുറിച്ച്, രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത് യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു പ്രധാനപ്പെട്ട ഐറ്റം ആയിരുന്നു. അത് കർത്താവ് മാത്രമല്ല, 12 അപ്പോസ്തലന്മാരെയും വിളിച്ച് അവർക്ക് രോഗസൗഖ്യത്തിന് പ്രത്യേകം അധികാരം കൊടുക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 6:13 രോഗികളെ ശിഷ്യന്മാരെ എണ്ണ തേച്ച് സൗഖ്യപ്പെടുത്തി എന്ന് പ്രത്യേകമായിട്ട് കാണുക. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതുപോലെ തന്നെ നല്ല ശമരിയക്കാരനെ എണ്ണയും വീഞ്ഞും പകർന്നാണ് അവന്റെ മുറിവുകൾ വെച്ചു കെട്ടിയത് എന്ന് നമ്മൾ പറഞ്ഞു. എണ്ണയ്ക്ക് രോഗസൗഖ്യം കൊടുക്കാനുള്ള വലിയ കഴിവുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പുതിയ നിയമത്തിലും അത് ആ ഒരു ചിന്ത ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് രോഗികളുടെ തൈലാഭിഷേകം എന്ന ഒരു കൂതാശ ഉണ്ടായത്. ആദിമസഭയുടെ തലവനായിരിക്കുന്ന എരിസ്ലേമിലെ എപ്പിസ്കോപ്പായിരുന്ന പരിശുദ്ധനായ യാക്കോബ് ശ്ലീഹായും ഇത് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരുവൻ ദീനമായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മൂപ്പന്മാര് സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവിന് വേണ്ടി വേറൊരുവൻ പ്രാർത്ഥിക്കണം എന്ന് യാക്കോബിന്റെ ലേഖനം 5:14-16 വാക്യങ്ങളിൽ നിങ്ങൾ വായിക്കുന്നു. എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നതിന്റെ കോണ്ടെക്സ്റ്റ് ഇതാ. ഈ രോഗവും പാപവും മനുഷ്യജാതി പാപം ചെയ്ത് വീണ് പോയി കഴിഞ്ഞപ്പോഴത്തേനുണ്ടായ അപൂർണതയുടെ കണ്ടിന്യൂറ്റിയാണ് എന്നാണ് തിയോളജി പറയുന്നത്. അതുകൊണ്ട് പാപമോചനത്തിന് അനുതാപം ആവശ്യമാണ്. രോഗികൾ രോഗക്കിടക്കയിൽ കിടക്കുന്നത് ഈ അനുതാപത്തിന്റെ ശാരീരികമായ എക്സ്പ്രഷൻ ആണെന്നും പരിശുദ്ധ സഭ പറയുന്നുണ്ട്. രോഗി അനുതപിക്കണം, ദൈവത്തിലേക്ക് തിരിയണം. അങ്ങനെ ദൈവം അവന്റെ അനുതാപത്തെ സ്വീകരിക്കുകയും രോഗസൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നു. ഇതാണ് രോഗ ശമനത്തിന് വേണ്ടിയിട്ട് തൈലാഭിഷേകം നടത്തണം എന്ന് നമ്മുടെ സഭ പഠിപ്പിക്കുന്നത്. കത്തോലിക്ക സഭയുടെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഒരാൾ മരിക്കാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് കൊടുക്കുന്നതാണ് ഈ രോഗി തൈലാഭിഷേകം. അതിനോട് അവർ അതിനെ അന്ത്യകൂദാശ എന്ന് വിളിക്കുന്നു. എന്നാൽ ഓർത്തഡോക്സ് സഭയില് ഇത് അന്ത്യകൂദാശയല്ല, രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള കൂദാശയാണ്. അത് എത്ര പ്രാവശ്യം വേണേലും ഒരാൾക്ക് സ്വീകരിക്കാം. കോട്ടയം ഭദ്രാസനത്തിലെ ഒരു അച്ഛൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, അദ്ദേഹം 12 തൈലാഭിഷേകം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. 12 തൈലാഭിഷേകം സ്വീകരിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇന്നും കോട്ടയം ഭദ്രാസനത്തിലെ അച്ഛനാണ്. വളരെ ഭക്തിയോടുകൂടിയ അനുതാപ ജീവിതം നയിക്കുന്ന ഒരു സന്യാസി വൈദികനാണ്. 12 പ്രാവശ്യം അദ്ദേഹം തൈലാഭിഷേകം സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മുടെ ആളുകൾക്ക് പലർക്കും തൈലാഭിഷേകം എന്ന് പറയുന്നത് ഈ അന്ത്യകൂദാശയാണെന്ന്, അത് തൈലാഭിഷേകം നടത്തിയോടുകൂടി ആള് മരിച്ചു പോകാൻ പോവാണെന്നും ഒക്കെ ചിന്തയുണ്ട്. അതുകൊണ്ട് മലയാളത്തിൽ ഇതിന് വേറൊരു പേരും പറയാറുണ്ട്, വേണുന്നത് എത്തിക്കുക എന്ന് പറയുന്ന ഒരു പതിവ് കേട്ടിട്ടുണ്ട്. സത്യത്തിൽ ഇതൊക്കെ നമ്മുടെ സഭയുടെ വേദശാസ്ത്ര പ്രകാരമല്ല, അതിനെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഒരു അച്ഛൻ എന്നുള്ള നിലയിൽ എനിക്ക് ഉള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. മരിക്കാൻ കിടക്കുന്ന ഒരു രോഗിക്ക് തൈലാഭിഷേകം കൊടുത്ത് കഴിയുമ്പോൾ ആ രോഗിക്ക് പെട്ടെന്ന് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുന്നതും ആ ഉണർവിൽ അദ്ദേഹം പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കുന്നതും അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് അല്ലെങ്കിൽ അവരുടെ ആ സ്ത്രീയുടെ ബന്ധുക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും ഞാൻ എന്റെ വൈദിക ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. ഒരാൾ രോഗിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ രോഗിയായിട്ട് കിടക്കുന്ന ആളിന് തൈലാഭിഷേകം കൊടുക്കുക എന്നുള്ളത് ആ രോഗിയായിട്ട് കിടക്കുന്ന ആളുകളുടെ ബന്ധുക്കളുടെ ഉത്തരവാദിത്വം കൂടിയാണ്. ഒരാൾക്ക് സിമ്പിളായിട്ട് ഉദാഹരണം പറഞ്ഞാല് ഒരാൾക്ക് ക്യാൻസർ ആണ്, അദ്ദേഹം തൈലാഭിഷേകം സ്വീകരിക്കണം. അത് ക്യാൻസറിന്റെ തുടക്കമാണെങ്കിൽ തന്നെയും തൈലാഭിഷേകം സ്വീകരിക്കണം. എന്റെ ഡയബറ്റീസ് കൺട്രോളിന് പുറത്താണ് എന്നൊരാൾ പരാതി പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സങ്കടം പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തൈലാഭിഷേകം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ തൈലാഭിഷേകം എന്ന് പറയുന്നത് രോഗം ഭേദമാകുന്നതിനുള്ള ശുശ്രൂഷയാണ്. അതിനുതപിച്ച് ആത്മാവിന് രോഗസൗഖ്യം ലഭിക്കുകയും തൈലാഭിഷേകം മൂലം ശരീരത്തിന് രോഗസൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു എന്നാണ് പരിശുദ്ധ സഭയുടെ പഠിപ്പിക്കലെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു തോട്ടായിട്ട് പലർക്കും തോന്നാം. പക്ഷെ ഇതിനകത്ത് യാതൊരു റെവല്യൂഷനും ഇല്ല. പരിശുദ്ധ സഭ ആദ്യ കാലത്തെ പഠിപ്പിച്ചിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒന്ന് റീഡിസ്കവർ ചെയ്യുക, ഒന്ന് ഒരു 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 പുനർവായന നടത്തുക, പുതുതായിട്ട് കണ്ടുപിടിക്കുക നമ്മൾ ഇവിടെ ചെയ്യുന്നത്. തൈലാഭിഷേകം ഈ പുസ്തകം പഠിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമല്ല. തൈലാഭിഷേകം നടത്താൻ നമ്മൾ മടി കാണിക്കുന്നത്, നമ്മുടെ സഭയിലെ തൈലാഭിഷേകം നടത്തുന്ന സമയത്ത് ആദ്യം അത് ഒരു കാര്യം കൂടി, തൈലാഭിഷേകം സ്വീകരിക്കുന്നയാൾ പരിപൂർണ ബോധത്തോടുകൂടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പാപമോചനം പ്രാപിച്ച് തൈലാഭിഷേകത്തിന്റെ ശുശ്രൂഷകൾ നടത്തുകയാണ് എന്നുള്ളത് ഏറ്റവും ഉചിതം. അല്ലാതെ വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യന്റിന് തൈലാഭിഷേകം കൊടുക്കുന്നവരത്തേക്ക് നോക്കിയിരിക്കുന്നത് തെറ്റാണ്. എന്നാൽ വെന്റിലേറ്റർ കിടക്കുന്ന പേഷ്യന്റിന് തൈലാഭിഷേകം കൊടുക്കാൻ പാടില്ലേ? കൊടുക്കാം. എന്റെ ഒരു ജീവിതത്തിലെ ഒരു 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 അനുഭവം ഞാൻ പറഞ്ഞാല്, രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് വളരെ പെട്ടെന്ന് 26-27 വയസ്സുള്ള ഒരു യുവാവിന് വെന്റിലേറ്ററിൽ കിടക്കുന്ന സമയത്ത് തൈലാഭിഷേകം കൊടുക്കേണ്ടി വന്നിരിക്കും. തൈലാഭിഷേകം ഞാൻ കൊടുത്തു. അതും പെസഹായുടെ കുർബാന കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ടാണ് തൈലാഭിഷേകം കൊടുത്തു. ആ വ്യക്തി എന്റെ അമ്മ കുറച്ചു ദിവസം മുന്നേ എന്നെ വിളിച്ചു പറഞ്ഞു, അവന്റെ കല്യാണം ആണ് അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറയാം. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്, തൈലാഭിഷേകം നടത്തുക എന്ന് പറയുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൂടാശയാണ്. അതാ തൈലാഭിഷേകം നടത്തുന്ന അച്ഛന്റെ മെടുക്കുകൊണ്ടോ അല്ലെങ്കിൽ മെത്രാച്ചന്റെ മെടുക്കുകൊണ്ടോ അല്ല, മറിച്ച് തൈലാഭിഷേകത്തിലൂടെ ലഭിക്കുന്ന കരുണ കൃപ ദൈവത്തിന്റേതായതുകൊണ്ടാണ്. അത് നടത്തിയ വ്യക്തിക്ക് അതിൽ യാതൊരു ക്രെഡിറ്റ് എടുക്കാൻ ഒക്കുകയല്ല, അനുവാദവുമില്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ കൃപ ആ വ്യക്തിയിലൂടെ വരുന്നു. ആ കൃപ സ്വീകരിക്കാൻ ഈ രോഗിയായിരിക്കുന്ന ആളെ ദൈവം വിളിക്കുന്നു. എത്ര സമയമെടുത്ത് എന്നെ കുറിച്ച് പറയുന്നത് തൈലാഭിഷേകത്തെ കുറിച്ചുള്ള നമ്മുടെ ചിന്ത വളരെ ഡിസ്റ്റോർട്ടഡ് ആയി പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇനിയും തൈലാഭിഷേകം നടത്തുന്ന സമയത്ത് ഒരു തൈലാഭിഷേകം സ്വീകരിക്കുന്ന ആളുടെ നെറ്റിയില് കണ്ണ്, മൂക്ക്, ചുണ്ട് അല്ലെങ്കിൽ അധരങ്ങൾ, ചെവി, കയ്യ്, കാല്, അതുപോലെ പുക്കിടിന് താഴെ എന്നീ സ്ഥലങ്ങളിൽ തൈലം കൊണ്ട് കുരിശടയാളം വരച്ചാണ് തൈലാഭിഷേകം നടത്തുന്നത്. തൈലാഭിഷേകത്തിന് വേറൊരു ശുശ്രൂഷയും സഭയിൽ നിലവിലുണ്ട്, കന്തിയില എന്ന ശുശ്രൂഷ. ഈ കന്തിയില എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ അതിന് തുല്യമായ വാക്കുണ്ട് കാൻഡിൽ. 5 തിരികൾ കത്തിച്ചു വെച്ച് നടത്തുന്ന വളരെ ദീർഘമായ ഒരു തൈലാഭിഷേക ശുശ്രൂഷയാണ് കന്തിയില. സാധാരണ ഒലിവെണ്ണ ഉപയോഗിക്കുന്ന ഒരു സ്പടിക ഒരു ഗ്ലാസിന്റെ സ്പടിക പാത്രത്തില് ഗോതമ്പ് മാവ് കുഴച്ച് എടുത്തു വെച്ച് വൃത്താകൃതിയിലെ പാത്രം പോലെ ആക്കിയിട്ട് ഒലിവിന്റെ എണ്ണ അതിനകത്ത് ഒഴിച്ചിട്ട് കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും നടുക്കും 5 പഞ്ഞുകൊണ്ടുള്ള തിരികൾ കത്തിച്ച് വെച്ചിട്ട് 5 ശുശ്രൂഷകൾ നടത്തി, ആ 5 ശുശ്രൂഷ ഓരോ ശുശ്രൂഷ തുടങ്ങുന്ന സമയത്തും ഓരോ തിരി കത്തിച്ച് നടത്തുന്ന ഒരു ശുശ്രൂഷയാണ് ഈ കന്തിയില എന്ന് പറയുന്നത്. ഇതിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആത്മീയവും ഭൗതികവുമായ അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ ആയിട്ടുള്ള 5 ഓർഗൻസ് ഉണ്ടെന്നും ഈ 5 ഓർഗൻസിന്റെയും സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് 5 തരികൾ വെക്കുന്നതെന്നും ഇത് പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഈ പാഠം അവസാനിക്കും, ഈ യൂണിറ്റ് അവസാനിക്കും. നോമ്പ് പ്രാർത്ഥിക്കും. ആകെ പരിശുദ്ധ സഭയിലെ പ്രധാനപ്പെട്ട നോമ്പുകൾ എന്ന് പറയുന്നത് 5. 6 എന്ന് അടുത്ത കാലത്ത് വരുന്നുണ്ട്. 8 നോമ്പ് നോമ്പ് കാനോലിക നോമ്പല്ല, പക്ഷെ ഒരുപാട് ആളുകൾ അത് നോക്കുന്നുണ്ട്. നോമ്പ് നോക്കുന്നത് അനുഗ്രഹമാണ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരച്ഛൻ എന്നുള്ള നിലയിൽ അതിനെ നിരുത്സാഹപ്പെടുത്താറില്ല. എന്നാൽ ആരെയും 8 നോമ്പ് നോക്കാൻ ഞാൻ നിർബന്ധിക്കാറുമില്ല. എന്നാൽ ബാക്കി 5 നോമ്പുകൾ നോക്കണം എന്ന് നിർബന്ധം ഞാൻ പറയാറുണ്ട്. ഈ കാനോലിക നോമ്പുകൾ നോക്കുന്നതിന് മുമ്പായിട്ട് ബുധനും വെള്ളി ഉപവസിക്കണം എന്നുള്ളതും ഒരു പ്രത്യേക പ്രധാനപ്പെട്ട സംഗതിയാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് ബുധനും വെള്ളി ഉപവസിക്കുന്നത്? യേശുക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടിയിട്ട് പിടിച്ചത് ബുധനാഴ്ചയാണ് എന്നും അവനെ ക്രൂശിച്ചത് വെള്ളിയാഴ്ചയാണ് എന്നുള്ളത് കൊണ്ട് ബുധനും വെള്ളി ഉപവസിക്കണം എന്ന് ആദിമ സഭയിലെ മുതല് പിതാക്കന്മാർ പഠിപ്പിച്ചു. യഹൂദന്മാർ തിങ്കളും വ്യാഴവും ഉപവസിച്ചിരുന്നു. മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയത് തിങ്കളാഴ്ചയാണെന്നും കൽപ്പനകൾ കൊണ്ട് ഇറങ്ങി വന്നത് വ്യാഴാഴ്ചയാണെന്നും അതുകൊണ്ട് തിങ്കളും വ്യാഴവും ഉപവസിക്കണമെന്ന് യഹൂദന്മാർ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ബുധനും വെള്ളി ഉപവസിക്കണമെന്ന് ക്രിസ്തീയ സഭ പഠിപ്പിച്ചു. ഉയർപ്പ് ഞായറാഴ്ച മുതൽ പെന്തിക്കോസ്ത് വരെയുള്ള ദിവസങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലും മോറാനായ പെരുന്നാളുകൾ വരുന്ന ദിവസങ്ങളിലും ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും ഉപവസിക്കണം എന്ന് സഭ പറഞ്ഞു. എന്ന് ഈ പറഞ്ഞ ദിവസങ്ങൾ ഒഴിച്ച് ബുധനും വെള്ളി ഉപവസിക്കണം സഭ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ആദിമസഭയില് നോമ്പ് ബുധനും വെള്ളി ഉപവസിക്കണമെന്നും അതുപോലെ മാമോദീസായ്ക്ക് മുമ്പ് മാമോദീസ സ്വീകരിക്കുന്ന സ്നാനാർത്ഥിയും കാർമ്മികരും ഉപവസിക്കണമെന്നും ആദിമസഭ പറഞ്ഞിരുന്നു. അതുപോലെ ഉയർപ്പ് ഞായറാഴ്ചക്ക് മുമ്പായിട്ട് ഉപവസിക്കണം എന്ന് ആദിമസഭ പഠിപ്പിച്ചിരുന്നു. യേശു ക്രിസ്തു ഖബറിൽ 40 മണിക്കൂർ നേരം കിടന്നുവെന്നും അതുകൊണ്ട് 40 മണിക്കൂർ ഉപവസിക്കണം ഉയർപ്പിലേക്ക് വരാനെന്നും ആണ് ആദിമസഭ പറഞ്ഞത്. അത് പിന്നീട് 40 മണിക്കൂർ എന്നുള്ളത് 40 ദിവസങ്ങളായി, കാരണം കർത്താവ് 40 ദിവസം ഉപവസിച്ചു. അത് 40 ദിവസമാണ് ഓരോ വിശ്വാസിയും ഉയർപ്പിന് മുമ്പായിട്ട് ഉപവസിക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു. അങ്ങനെയാണ് 40 നാൾ ഉപവാസം അല്ലെ 40 നോമ്പ് എന്ന് പറഞ്ഞത്. നമ്മുടെ സഭയിൽ സത്യത്തിൽ ഇത് 50 നോമ്പ് എന്നാണ് പറയുന്നത്. അതിന് 50 നോമ്പ് എന്ന് പറയുന്നത് ബുധനും വെള്ളി ഉപവാസം ഇല്ല എന്നുള്ളത് കൊണ്ട് 50 നോമ്പ് എന്ന് പ്രത്യേകമായിട്ട് അതിനെ മാറ്റിയിരുന്നു. 7 ആഴ്ചയുടെ പൂർത്തീകരണമായിരിക്കുന്ന 8-ാമത്തെ ഞായറാഴ്ചയാണ് ഉയർപ്പ് ഞായറാഴ്ച. ഈ 7 ആഴ്ചകളില് ഞായറും ശനിയും ഒഴിച്ചുള്ള ദിവസങ്ങളിലെ ഉപവാസമുള്ളൂ. അങ്ങനെ ഉപവസിച്ച് നോമ്പ് നോറ്റ 40 ദിവസങ്ങൾ, അങ്ങനെയാണ് 40 നോമ്പുകൾ. ശ്രീഹ നോമ്പ് June 16 മുതൽ 29 വരെയും ചൂനോയോ നോമ്പ് August 1 മുതൽ 15 വരെയും 25 നോമ്പ് December 1 മുതൽ 25 വരെയും ആചരിക്കുന്ന രീതി 9-ാം നൂറ്റാണ്ടോടുകൂടി പരിശുദ്ധ സഭയിൽ പ്രചരിച്ചു വന്നു. ഈ നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടത്? നോമ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പല്ലു ചിന്തിക്കുന്നത് ഭക്ഷണത്തിൽ നിന്നും ഭക്ഷണം വെടിയിലാണെന്നാണ്. ഭക്ഷണം വെടിയുന്നതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് നോമ്പില് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. രാവിലെ വൈകിട്ടും പ്രാർത്ഥിക്കണം, സത്യത്തില് 7 നേരം പ്രാർത്ഥിക്കണം. അത് അൽമായക്കാരെ സംബന്ധിച്ചിടത്തോളം അത് രാവിലെ വൈകിട്ട് നിർബന്ധമായിട്ടും നോമ്പിന്റെ പ്രാർത്ഥനകൾ ചൊല്ലിയിരിക്കണം. 2, ശരീരത്തെ നിയന്ത്രിക്കുന്നതിന്റെ അടയാളമായിട്ട് ഭക്ഷണം വരിയണം. കുറിയതിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ട്രാൻസ്ലേറ്റ് ചെയ്താൽ ഇങ്ങനെ ഇരിക്കും: ഉദരം ഉപവസിക്കുമ്പോൾ ബുദ്ധി കൂർമ്മതയുള്ളതാവുന്നു. ഉദരം ഉപവസിക്കുമ്പോൾ ബുദ്ധി കൂർമ്മതയുള്ളതാവുന്നു. അങ്ങനെ ബുദ്ധിയെ കൂർമ്മതയുള്ളതാക്കുന്നതാണ് ഈ ഉപവാസം. അതിനുശേഷം 3 നോമ്പിനെ കുറിച്ച് ഒരു കാര്യം പറയാം. 3 നോമ്പിന്റെ തുടക്കത്തെ കുറിച്ച് ബഹുമാനപ്പെട്ട ദൈവ ടൂറിസത്തിന് ഒരു സംഗതി ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. പേർഷ്യയുടെ റോമൻ സാമ്രാജ്യത്തിന്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു കുഞ്ഞു ഭക്ഷണമായിരുന്നു നിസിഡിയസ്. ഈ നിസിഡിയസിലെ ജനങ്ങളെ തോൽപ്പിക്കാനായിട്ട് പേർഷ്യയുടെ രാജാവ് സൈന്യവുമായിട്ട് വന്നത് കണ്ടപ്പോൾ നിലവായിലെ ജനങ്ങൾ ഉപവസിച്ചതുപോലെ നിസിഡിയസിലെ ജനങ്ങളും ഉപവസിക്കുകയും അങ്ങനെ അവരെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് വരെ വന്ന രാജാവിന് അത്യാവശ്യമായിട്ട് തിരിച്ചു പോകേണ്ടി വന്നതുകൊണ്ട് ആ രാജ്യം രക്ഷപ്പെട്ടു എന്നുള്ളത് കൊണ്ട് 3 നോമ്പ് സഭയില് 4-ാം നൂറ്റാണ്ട് മുതല് ആരംഭിച്ചു വന്നു. അങ്ങനെ എല്ലാവരും 3 നോമ്പ് ഉപവസിച്ചു. 3 നോമ്പ് ഒരു പ്രധാനപ്പെട്ട നോമ്പായിട്ട് എടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് 3 നോമ്പും പ്രചരിച്ചത്. ഇന്ന് നമ്മുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നോമ്പുകളുടെ സ്ഥാനം 50 നോമ്പിനും 3 നോമ്പിനുമാണ്. ഈ 50 നോമ്പും 3 നോമ്പിനും എത്ര ശാരീരികമായ ബലഹീനതയുള്ള ആളാണെങ്കിലും നോമ്പ് നോച്ചിരിക്കണമെന്ന് തന്നെയാണ് തപ്പ പറയുന്നത്. ബാക്കി 3 നോമ്പുകൾ, ഈ 3 നോമ്പുകൾ നോക്കുമ്പോൾ ഭക്ഷണങ്ങൾ വെടിയണം എന്നൊക്കെ പറയുന്നത്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് വെടിയേണ്ടത്? അല്ലെങ്കിൽ 5 നോമ്പുകളിൽ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് വെടിയേണ്ടത്? ആനിമൽ പ്രോഡക്ട്സ് എല്ലാം വെടിഞ്ഞിരിക്കണം എന്ന് സഭ പഠിപ്പിക്കുന്നു. നമ്മുടെ പുതിയ അമേരിക്കൻ രീതിയിൽ പറഞ്ഞാല് വീഗൻ ഡയറ്റിലേക്ക് ആളുകൾ പോകണം എന്ന് സഭ പഠിപ്പിക്കുന്നു. എന്നാൽ 1800കളുടെ അവസാനത്തിൽ പുലിക്കോട്ടിൽ തിരുമേനി മലങ്കര മെത്രാപ്പോലീസ് ആയിരുന്നു അദ്ദേഹം ഒരു കൽപ്പന സഭയിലേക്ക് അയച്ചിരുന്നു. സഭയിലെ മലങ്കര മെത്രാപ്പോലീസ് ആയിട്ട് അദ്ദേഹം ഇരിക്കുന്ന സമയത്ത് സഭയിൽ എല്ലാവർക്കും ഒരു കൽപ്പന അയച്ചിരുന്നു. 25 നോമ്പിലും 15 നോമ്പിലും 13 നോമ്പിലും അൽമായക്കാർക്ക് അൽമായക്കാരെന്നുള്ള വാക്ക് ആ കൽപ്പനയിലില്ല, മത്സ്യം ഉപയോഗിക്കാം എന്ന് ഒരു അനുവാദം കൊടുത്തതായിട്ടൊരു കൽപ്പന ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പിന്നീട് ആ കൽപ്പനയുടെ ഒരു ആചരണം സഭയിൽ നിന്ന് അങ്ങ് കുറഞ്ഞു പോവുകയും ഉപവാസം ഈ പറഞ്ഞ മത്സ്യം കൂടെ ഒഴിച്ചുകൊണ്ടുള്ള ഉപവാസം ആണ് സഭയിൽ വന്നിരിക്കുന്നത് എന്നും നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനിത് പറഞ്ഞതിന്റെ അർത്ഥം 15 നോമ്പിലും 13 നോമ്പിലും 25 നോമ്പിലും എല്ലാവരും മീൻ കൂട്ടിക്കൊള്ളണമെന്നല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ഒരു കൽപ്പനയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇക്കൂട്ടത്തില് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്നെ കോട്ട് ചെയ്തുകൊണ്ടോ സൈറ്റ് ചെയ്തുകൊണ്ടോ ആരും ദയവായിട്ട് മീൻ കൂട്ടാൻ ഒരുങ്ങരുത്, പക്ഷെ അങ്ങനെ ഒരു കൽപ്പനയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ഇക്കൂട്ടത്തില് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഏഴു നേരം പ്രാർത്ഥിക്കണം എന്നാണ് പരിശുദ്ധ സഭയുടെ കൽപ്പന. ഏഴു നേരം പ്രാർത്ഥിക്കണം, സന്ധ്യ, സൂതാറ, രാത്രി, പ്രഭാതം, 3:00, 6:00, 9:00 എന്നിങ്ങനെ ഏഴു നേരങ്ങൾ. ഈ ഏഴു നേരം പ്രാർത്ഥിക്കേണ്ടതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്നും ബഹുമാനപ്പെട്ട ബൈബിളിസ്റ്റ് പറയുന്നുണ്ട്. അതുപോലെ സൂതാറ എന്നുള്ള വാക്കിന്റെ അർത്ഥം കാവൽ എന്നുള്ള വാക്കാണ് എന്നാണ് അതിന്റെ അർത്ഥം എന്നും ബഹുമാനപ്പെട്ട ബൈബിളിസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. സോ ഇതുകൊണ്ട് ഈ പുസ്തകം അവസാനിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഇന്ന് ആർക്കെങ്കിലും നമ്മൾ ഇന്ന് കേട്ട കാര്യങ്ങളെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഞാനിപ്പോൾ എന്റെ ചെയ്യും. അതിൽ കൂടുതൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ശ്രീ അലക്സാണ്ടർ അലക്സിനെ ചോദ്യങ്ങൾ എഴുതി അറിയിക്കണം. കഴിയുന്നത്രയും ശരിയായ വിധത്തിൽ അതിന്റെ ഉത്തരങ്ങൾ തരാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഒന്ന് രണ്ടാളുകൾക്ക് ഈ സമയത്ത് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് നന്ദി പറയേണ്ടിയിരിക്കുന്നത് ഈ ക്ലാസ് എടുക്കാനായിട്ട് എന്നെ വളരെ നിർബന്ധിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു കോശി, ബഹുമാനപ്പെട്ട ബിജു അച്ഛൻ ആണ്, അച്ഛനോടാണ് ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ക്ലാസ് എടുക്കണമെന്ന് ബഹുമാനപ്പെട്ട അച്ഛനോടൊപ്പം എന്നെ വളരെയധികം നിർബന്ധിച്ച ആളാണ് ദിവ്യ ബോധനത്തിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ശ്രീ അലക്സാണ്ടർ അലക്സ്. അദ്ദേഹത്തോടുള്ള വളരെ ആഴമേറിയ നന്ദിയും സഹോദര തുല്യമായ സ്നേഹവും ഈ സമയത്ത് അർഹിക്കുന്നു. അതുപോലെ ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത മനോജ് മാത്യു വളരെ നന്ദി അർഹിക്കുന്നു, അദ്ദേഹത്തോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇതിലൊക്കെ ഉപരിയായിട്ട് നന്ദി പ്രകാശിപ്പിക്കേണ്ടിയിരിക്കുന്നത് എന്റെ ഗുരുനാഥനായിരിക്കുന്ന ഈ പുസ്തകത്തിന്റെ രചയിതാവായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബേബി വർഗീസ് അച്ഛനോടാണ്. ഒരുപാട് നാളിന് ശേഷം ഈ പുസ്തകം ഞാൻ വീണ്ടും വായിച്ചു. പണ്ട് പഠിച്ച പല കാര്യങ്ങളും ബഹുമാനപ്പെട്ട അച്ഛൻ പഠിപ്പിച്ച പല കാര്യങ്ങളും ഈ പുസ്തകം വായിക്കുന്നതിലൂടെ വീണ്ടും ഓർമ്മ വരുന്നു. ഇന്ന് ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ലിറ്റിറ്റിക്കൽ സ്കോളേഴ്സിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട ബേബി വർഗീസ്. അദ്ദേഹത്തിന്റെ ഒരു ഫെയിമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു 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 ലോകത്തിന്റെ ലോക വേദശാസ്ത്ര രംഗത്ത് അദ്ദേഹത്തിന്റെ സ്ഥാനത്തെ കുറിച്ച് പലപ്പോഴും നമ്മുടെ സഭയിലെ അനേകം പേർക്ക് അറിയത്തില്ല എന്നുള്ളത് നമ്മള് വളരെ ദുഃഖത്തോടുകൂടി ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. അദ്ദേഹം ലോക പ്രശസ്തനായിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പുസ്തകം നമുക്ക് പഠിക്കാൻ ലഭിച്ചു എന്ന് പറയുന്നത് ദൈവം നമ്മുടെ സഭയോട് ചെയ്ത വലിയൊരു കരുണയാണ് എന്ന് ഞാൻ ദൈവത്തിന്റെ നന്ദിയോടുകൂടി ഓർക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്റെ പ്രാർത്ഥനയും ഈ പുസ്തകം പഠിക്കുന്ന എല്ലാവരോടും എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ടായിരിക്കും എന്ന് ദൈവത്തിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോട് ഈ പുസ്തകം എഴുതി നമ്മളെ എല്ലാവരെയും ധന്യരാക്കിയതിനുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്താനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. ഈ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ദയവായിട്ട് ചോദിച്ചേട്ടെ.
വിവാഹത്തിനായിട്ട് പ്രത്യേകം ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടില്ലേ കാനൂനികമായിട്ട്?
ഒന്നുകൂടെ പറഞ്ഞേട്ടെ.
നമ്മുടെ സഭയില് വിവാഹത്തിനായിട്ട് പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, അത് എന്തിനാണ്?
ഓക്കെ, നമ്മുടെ സഭയില് വിവാഹത്തിന് പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു പറയുന്നത് ഞായറും തിങ്കളും ദിവസങ്ങളാണ്. ഞായറും തിങ്കളും ദിവസങ്ങളിൽ വിവാഹത്തിന് നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഉപവാസമില്ല, തിങ്കളാഴ്ചയും പ്രത്യേകിച്ച് ഉപവസിക്കേണ്ട കാരണങ്ങൾ ഒന്നും തന്നെയില്ല. ഞായറാഴ്ച വൈകിട്ടും തിങ്കളാഴ്ച വൈകിട്ടും വിവാഹ ബന്ധം ആകാം എന്നുള്ളതും സഭ അനുവദിക്കുന്നുണ്ട്. ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ചൊവ്വാഴ്ച സന്ധ്യയാകുമ്പോഴ് ബുധനാഴ്ച ഉപവാസം ആരംഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഉപവാസം പാടില്ല, ഉപവാസത്തിന് വിഘാതമായിട്ട് വിവാഹബന്ധം പാടില്ല. ബുധനാഴ്ച ഉപവാസത്തിന്റെ ദിനമാണ്, അതുകൊണ്ട് അന്ന് വിവാഹ കൂദാശ നടത്താൻ പാടില്ല. വ്യാഴാഴ്ച പകല് വിവാഹ കൂദാശ നടത്തരുത്, കാരണം വെള്ളിയാഴ്ചത്തേക്കുള്ളവർക്കും വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് ആരംഭിക്കുന്നു. വെള്ളിയാഴ്ച വിവാഹ കൂദാശ നടത്താൻ പാടില്ല, കാരണം അന്ന് ഉപവാസത്തിന്റെ ദിവസമാണ്. ശനിയാഴ്ച നടത്താൻ പാടില്ല, കാരണം ഞായറാഴ്ച കുർബാനയ്ക്കുള്ള ഒരുക്കമാണ്. അതുകൊണ്ട് ഞായർ തിങ്കൾ ദിവസങ്ങളിലെ വിവാഹ കൂദാശ നടത്താവൂ എന്ന് സഭ പറയുന്നുണ്ട്. ഇതാണ് പ്രത്യേകം വിവാഹ കൂദാശ നടത്തുന്നതിന് അനുവദിച്ചിരിക്കുന്ന ദിവസങ്ങളെന്ന് കാനൂനികമായിട്ട് പ്രത്യേകിച്ച് കൂദായ കാനൂനിൽ പറഞ്ഞിരിക്കുന്നു.
പക്ഷേ ഇവിടങ്ങളിലെല്ലാം ശനിയാഴ്ചയല്ലേ വിവാഹം നടക്കുന്നത്?
ഞാൻ ആ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഉത്തരം പറഞ്ഞത്. അമേരിക്കയിൽ ശനിയാഴ്ചയാണ് വിവാഹ കൂദാശകൾ നടത്തുന്നത് എനിക്കറിയാം. ഇന്ത്യയിൽ അത് കാനൂനികമായിട്ട് സഭ അനുവദിച്ചിട്ടില്ല, ഇപ്പോഴും പലപ്പോഴും അത് നടത്തുന്നുണ്ട്. അത് അതിന്റെ ഭാവാതിരിമേനയുടെ പ്രത്യേക അനുവാദം മേടിച്ചിട്ടും ഇടവക മെത്ര കുമ്പിത്തയുടെ അനുവാദം മേടിച്ചും വളരെ ചുരുക്ക സ്ഥലങ്ങളിലൊക്കെ ശനിയാഴ്ചകൾ നടത്തുന്നുണ്ട്. വിവാഹ കൂദാശ നടത്തുന്നത് ശനിയാഴ്ച എന്തുകൊണ്ട് നടത്തുന്നു, അല്ലെങ്കിൽ ശനിയാഴ്ച നടത്തുന്നതിനെ കുറിച്ച് അതിന്റെ ഗുണദോഷങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അമേരിക്കയിൽ ശനിയാഴ്ച പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. അതൊരു ഒരു ഒരു കൺവീനിയൻസിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ശനിയാഴ്ച നടത്തുന്നുള്ളൂ, അല്ലാത്ത ദിവസങ്ങളിൽ വിവാഹ കൂദാശ നടത്താനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ ശനിയാഴ്ച പകല് വിവാഹ കൂദാശ നടത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. പകല് കൂദാശ നടത്തുകയും ആറു മണിയോടുകൂടി സർവ്വസംഗതികൾ അവസാനിപ്പിക്കുകയും ആറു മണിക്ക് സന്ധ്യ നമസ്കാരവും വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കവും നടത്തുകയും ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള അഭിപ്രായം ഒരു ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. അതുപോലെ തന്നെ സഭയുടെ ഈ ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചില പുനർവിചിന്തനങ്ങൾ നടത്താൻ സാധിക്കുന്നതുമാണെന്നുള്ള അഭിപ്രായവും എനിക്കുണ്ട്. മാർത്തോമാസഭ ഉദാഹരണത്തിന് ഞായറാഴ്ച കൂദാശ ഈ വിവാഹ കൂദാശ നടത്തുകയില്ല, ഞായറാഴ്ച വിവാഹ കൂദാശ
നടത്തുന്നുണ്ട്.
അവർക്ക് വേറെ ഏത് ദിവസം വേണമെങ്കിലും നടത്താം, ഞായറാഴ്ച നടത്താൻ എത്തിയത് എന്നേ ഉള്ളൂ. അതുകൊണ്ട് മാർത്തോമാസഭയിലെ ആരും ഞായറാഴ്ച വിശുദ്ധ കൂദാശ നടത്തണമെന്ന് നിർബന്ധം പിടിക്കാറുണ്ട്. നമ്മുടെ സഭയിലാണെന്നുണ്ടെങ്കിൽ ശനിയാഴ്ച വിവാഹ കൂദാശ നടത്തിയിട്ട് പലപ്പോഴും കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറയുന്നത് സന്ധ്യയ്ക്കാണ് പിന്നെ ഡിന്നർ, അമേരിക്കയിൽ ഡിന്നർ തുടങ്ങുന്നത്. ഡിന്നർ കഴിഞ്ഞ് ഡാൻസായി പാട്ടായി ബഹളമായി അതിങ്ങനെ രാത്രി 12 മണി വരെയും പോകുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. അത് നമ്മളൊന്ന് പുനർവിചിന്തനം, സഭയുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർവിചിന്തനം നടത്താവുന്ന ഒരു 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 ഏറിയാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അതായത് വിവാഹ കൂദാശ നടത്തിയിട്ട് ആറുമണിയോടുകൂടി സന്ധ്യയ്ക്ക് 6 മണിയോടുകൂടി അല്ലെങ്കിൽ 7 മണി ലേറ്റസ്റ്റ് ബൈ 7 o'clock സർവ്വസംഗതികൾ അവസാനിപ്പിച്ച് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് സന്ധ്യാസ്കാരം നടത്തി പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത് നല്ലതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതേസമയത്ത് ഇത് ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ പറയുന്ന അഭിപ്രായമാണ്, സഭയുടെ അഭിപ്രായം ഔദ്യോഗിക അഭിപ്രായവും ഒന്നുമല്ല. അതേസമയത്ത് തന്നെ പരിശുദ്ധ സഭയും ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ മാറിയ സാഹചര്യങ്ങളിൽ ഞായർ തിങ്കൾ ദിവസങ്ങൾ മാത്രം വിവാഹ കൂദാശയ്ക്ക് അനുവദിക്കാമോ അതോ മറ്റു ദിവസങ്ങളും അനുവദിക്കാമോ. ഉദാഹരണത്തിന് വ്യാഴാഴ്ച പകല് വിവാഹ കൂദാശം നടത്താൻ അനുവദിക്കാമോ, അതുപോലെ ചൊവ്വാഴ്ച പകൽ വിവാഹ കൂദാശം നടത്താൻ അനുവദിക്കാമോ, ഇതൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഏരിയകളാണ്. ഞാനിത് പറയുന്നതിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. മാമോദീസ നടത്തി കഴിഞ്ഞാൽ ആൺകുട്ടികളെ മാത്രം മധുബഹായിൽ പ്രവേശിപ്പിക്കുന്ന ഒരു പതിവായിരുന്നു സഭയിലുണ്ടായിരുന്നത്. ദൈവവൃത്തിന് ഈ പുസ്തകം എഴുതിയപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ആൺകുട്ടികളെ മധുബായിലേക്ക് കൊണ്ടുപോകുന്നത്. എന്നാൽ പിന്നീട് പരിശുദ്ധ സന്നഹദോസായ തീരുമാനിച്ചു പെൺകുട്ടികളെയും മധുബായിലേക്ക് പ്രവേശിപ്പിക്കാം. അതൊരു വളരെ റിവല്യൂഷണറി ആയിട്ട് എടുത്ത ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെയാണ് പുലിക്കോട്ടെ തിരുമേനി മലങ്കര ഭദ്രാപുരത്തായിരുന്നപ്പോൾ അൽപ്പാചാര്യരായിരിക്കുന്നവർക്ക് 25 നോമ്പിലും 15 നോമ്പിലും 13 നോമ്പിലും മത്സ്യം കഴിക്കാമെന്നുള്ള അനുവാദം കൊടുത്തുകൊണ്ട് കൽപ്പന ഇറക്കിയത്. വിവാഹ കൂദാശയെ സംബന്ധിച്ചിടത്തോളവും ഇതുപോലെയുള്ളൊരു പുനർവിചിന്തനത്തിന് സാധ്യതയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഉചിതമാണ് എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് അത് തീരുമാനിക്കേണ്ടിരിക്കുന്ന വ്യക്തി ഞാനല്ല, അത് പരിശുദ്ധ സ്വന്തഹദോസ് പരിശുദ്ധ ഭാവാതിരുമേനിയും മെത്രാപൊലിത്തന്മാരടങ്ങുന്ന പരിശുദ്ധ സ്വന്തഹദോസ് തീരുമാനിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുണ്ട് വിശ്വാസം, പട്ടത്വം, ഡിസിപ്ലിൻ ഈ മൂന്ന് കാര്യങ്ങളിലും അന്തിമ തീരുമാനം എടുക്കുന്നത് പരിശുദ്ധ സ്വന്തഹദോസ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് സഭയുടെ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അതിന്റെ തീരുമാനം എടുക്കേണ്ടിയിരിക്കുന്നത് പരിശുദ്ധ സ്വന്തഹദോസാണ്. പക്ഷെ ഇതിനെ കുറിച്ചുള്ള ചിന്ത വരേണ്ടതല്ലേ എന്നുള്ളൊരു ചോദ്യം ചിന്തിക്കുന്നതിനകത്ത് തെറ്റൊന്നുമില്ല എന്നുള്ള അഭിപ്രായം ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കുണ്ടെന്ന് ഈ സമയത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഐ തിങ്ക് ഐ ഹാവ് ആൻസേർഡ് യു ഇൻ എ കോംപ്രിഹെൻസീവ് മാനർ. ഡിഡ് ഐ പ്ലീസ്?
യെസ്. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ സാർ?
പ്ലീസ്.
പിന്നെ നമ്മുടെ സഭയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ മാർത്തോമ സഭയിലോട്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ അവള് പിന്നെ തിരിച്ച് നമ്മുടെ വീട്ടിൽ വരുമ്പോ അല്ല പള്ളി പോകുമ്പോ എന്തുകൊണ്ടാ കുർബാന സ്വീകരിക്കാൻ അനുവദിക്കാത്തത്?
മാർത്തോമ സഭയുടെ വിശുദ്ധ മാർത്തോമ സഭയിലെ അംഗമായിട്ട് ചേർന്നിട്ടാണ് ആ പെൺകുട്ടി, അല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രം നിർബന്ധം പറയരുത് കേട്ടോ, ആ ഒരു ആൺകുട്ടി മാർത്തോമ സഭയിലേക്ക് ചേർന്ന് അവിടെ കല്യാണം കഴിച്ചത് പോസിബിളാ. എനിവേ ഒരു വ്യക്തി നമ്മൾ അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി, അല്ലെങ്കിൽ പെൺകുട്ടികളെ മാത്രം മാർത്തോമ സഭയിലേക്ക് കെട്ടിച്ചുവിടുന്ന ആൺകുട്ടികൾ ഇവിടുന്ന് കല്യാണം കഴിക്കുന്നത് എന്നുള്ളൊരു ഒരു നോം നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് വേണ്ട അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. പക്ഷെ അത് പെൺകുട്ടിയെന്ന് മാത്രം പറയരുത്, ആർക്കു വേണമെങ്കിലും അങ്ങനെ ആകാം. ഇതൊരു തത്വത്തിലുള്ള ഒരു സംഗതിയാണെന്നുള്ളത് അർത്ഥത്തിൽ എടുത്തുകൊണ്ടാണ് ഞാനിപ്പം ഉത്തരം പറയാൻ പോകുന്നത്. മാർത്തോമ സഭയിലെ വിവാഹം കഴിക്കുന്ന ആള് ആ സഭയിലെ അംഗമായിട്ട് ചേർന്നിട്ടാണ് വിവാഹം കഴിക്കുന്നത്. മാർത്തോമ സഭയും നമ്മുടെ സഭയും തമ്മിൽ വിശുദ്ധ കുർബാനയിൽ ഐക്യമില്ല. വിശുദ്ധ കുർബാനയിൽ ഐക്യമില്ല എന്ന് പറഞ്ഞാൽ മാർത്തോമ സഭയിലെ ഒരു അച്ഛൻ ചൊല്ലുന്ന കുർബാനയ്ക്ക് പൂർണ്ണതയില്ല എന്ന് നമ്മുടെ സഭ ചിന്തിക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങൾ, വേദശാസ്ത്രപരമായ പല കാരണങ്ങളും കൊണ്ടുവരും. അങ്ങനെ ഇരിക്കുന്ന ഒരു അത് മാർത്തോമ സഭ മാത്രമല്ല കത്തോലിക്ക സഭയുമായിട്ട് നമുക്ക് വിവാഹ സോറി വിശുദ്ധ കുർബാന ഐക്യമില്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയിലേക്ക് ഒരാ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിച്ചു വിട്ടാൽ അല്ലെങ്കിൽ ആൺകുട്ടി കത്തോലിക്ക സഭയിലേക്ക് ചേർന്ന് വിവാഹം കഴിച്ചാൽ അവർക്ക് കുർബാന കൊടുക്കുന്ന പതിവും നമുക്കില്ല. പിന്നെ എപ്പോഴാണ് കുർബാന കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സഭയിലേക്ക് തിരിച്ചു വന്ന് കുമ്പസാരിച്ച് ഇനി ഈ സഭയിൽ നിന്ന് മാത്രമേ ഞാൻ കുർബാന അനുഭവിക്കുകയുള്ളൂ എന്നുള്ള വാഗ്ദാനം ഒരു ഒരു ഫ്ലഡ്ജ് എടുത്താൽ, ഒരു പ്രതിജ്ഞ എടുത്താൽ മാത്രമേ പിന്നെ ഈ വ്യക്തിക്ക് വിശുദ്ധ കുർബാന നമ്മൾ കൊടുക്കുന്ന പതിവുള്ളൂ. അതുകൊണ്ടാണ് മാർത്തോമ സഭയിലേക്ക് പോയ അവിടെ പോയി വിവാഹം കഴിച്ച ഒരാൾക്ക് നമ്മൾ വിശുദ്ധ കുർബാന കൊടുക്കാതിരിക്കുന്നത്. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടായിരുന്നു? ഇല്ലെങ്കിൽ നമുക്ക് ഈ പുസ്തകം കൺക്ലൂഡ് ചെയ്യേണ്ടത് വേണം. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അലക്സ് അതിന്റെ കൺക്ലൂഷൻ പറഞ്ഞേക്കാം പ്ലീസ്.
താങ്ക് യു എച്ച് എൻ, താങ്ക് യു വെരി മച്ച് ഫോർ ടീച്ചിങ് അസ് ദിസ് ഹോൾ ബുക്ക്. ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി ഒരു വളരെ നല്ല ഒരു ബുക്ക്, വളരെ നല്ല രീതിയിൽ അച്ഛനെടുത്ത് ഞങ്ങൾക്ക് അറിവ് പകർന്നു തന്നതിൽ തീർച്ചയായിട്ടും അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കൃതജ്ഞതയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. ദൈവം അച്ഛനെ വീണ്ടും അനുഗ്രഹിക്കട്ടെ. വീണ്ടും തുടർന്നുള്ള ബുക്കുകൾ അച്ഛൻ പഠിപ്പിക്കുവാനായിട്ട് സമയം കണ്ടെത്തിയാൽ ഞങ്ങൾ തീർച്ചയായിട്ടും കൃതാർത്ഥരായിരിക്കും എന്നുകൂടി ഈ സമയം ഓർമ്മിപ്പിക്കുന്നു. ഈ ക്ലാസ്സിൽ സംബന്ധിച്ച് ഈ ബുക്ക് പഠിച്ച എല്ലാവരും എത്രയും പെട്ടെന്ന് ഇതിൻ്റെ സമ്മറി എഴുതി അയക്കണം. അച്ഛനും വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്, മറന്നു പോകുന്നതിന് മുൻപ് എത്രയും പെട്ടെന്ന് എഴുതി അറിയിക്കണം. നമ്മുടെ അടുത്ത ക്ലാസ്, അടുത്ത ബുക്ക് ഞാൻ മതിക്കുശി അച്ഛൻ വന്നു കഴിഞ്ഞ് അദ്ദേഹവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഇതിൻ്റെ റെക്കോർഡിങ് വളരെ മനോഹരമായിട്ട്, ഇതിൻ്റെ മാത്രമല്ല നമ്മുടെ എല്ലാ സത്യം പറഞ്ഞാൽ അമേരിക്കൻ മലങ്കര സഭയിൽ നമ്മുടെ ഭദ്രാശ്രമത്തിൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഈ ദിവ്യബോധനത്തിന്റെ റെക്കോർഡിങ് ചെയ്ത് വീണ്ടും കേൾക്കുവാൻ ഉള്ള ഒരു പ്രൊസീജിയർ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അത് ചെയ്യുന്നത് നമ്മുടെ മനോജ്, ഹ്യൂസ്റ്റണിലെ മനോജ് മാത്യു ആണ്. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നു. താങ്ക് യു സോ മച്ച് മനോജ്. ഓൾസോ വൺസ് അഗെയിൻ അവർ ബിലവഡ് അച്ഛൻ, താങ്ക് യു സോ മച്ച്. മേ ദ ഗോഡ് കണ്ടിന്യൂ ടു ബ്ലസ് യു ആൻഡ് കീപ് യു ഇൻ ഗുഡ് സ്പിരിറ്റ് ആൻഡ് ഹൈ ഹെൽത്ത് ടു കണ്ടിന്യൂ യുവർ മിഷൻ ആസ് എ പ്രീസ്റ്റ് ഓഫ് അവർ ഗ്രേറ്റ് ചർച്ച് മലങ്കര ചർച്ച് ആൻഡ് ഓൾ ദ ലിസണേഴ്സ്, ഓൾ ദ സ്റ്റുഡൻസ്. ഐ സിൻസിയർലി അപ്രീഷിയേറ്റ് എവറി വൺസ് എഫേർട്ട് ടു ഫൈൻഡ് ടൈം and being a part of this educational seminar. Thank you. God bless. നമ്മളെ അച്ഛൻ പ്രാർത്ഥനയിലൂടെ ഇന്നത്തെ ഈ സംരംഭം അല്ലെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നതായിരിക്കും.
പരിശുദ്ധ പിതാവ്, പരിശുദ്ധ തിരുനാമത്താൽ ഞങ്ങളെ കാത്തുകൊള്ളുന്നത് ശുദ്ധമുള്ള റൂഹാശിപ്പോളെ കുടിയിരിക്കുന്ന സ്ഥാപനങ്ങളായി ഞങ്ങൾ ദൈവമായ ഞങ്ങളെ മറച്ചുകൊള്ളണമേതാവാം. ദൈവത്തിന്റെ സ്നേഹവും പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും എല്ലാവരോടുകൂടി ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാവരോടുകൂടിയും, പഠിക്കുന്ന എല്ലാവരോടുകൂടിയും, ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവരോടുകൂടിയും എപ്പോഴും എപ്പോഴും എന്ന നീ കൊണ്ടായിരിക്കും മാറാകണമേ.
Thank you.
Good night.